എഫേസ്യ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ 14 മുതലുള്ള ഭാഗങ്ങൾ വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 14 ഓൺവേർഡ്സ്.
അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മൗത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടി ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുവാൻ, ക്രിസ്തു വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവസ്നേഹത്തിന്റെ നീളവും അതിന്റെ വീതിയും അതിന്റെ ആഴവും അതിന്റെ ഒരു ഗ്രീപ്പാന്തൊക്കെ പരിജ്ഞാനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനെ ജഡപ്രകാരമല്ല കർത്താവേ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് ലഭിച്ചിട്ട് ക്രിസ്തുവിനെ എന്ന ദിവസങ്ങൾ ആത്മാവിൽ അറിയുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ കർത്താവെ. ഇനിയും ബ്ലൈൻഡ് ആയിട്ടിരിക്കുന്ന അനേക മേഖലകൾ ഞങ്ങളുടെ ഹൃദയത്തിനുണ്ട്. അവിടുത്തെ ആത്മാവ് സഹായിച്ചെന്ന് പകൽ അത് തുറന്നു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനമോ അതിന്റെ പ്രവൃത്തിയും ഞങ്ങൾ വിശ്വസിക്കുന്നു. അടിയനെ തൃക്കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, പൗലോസ് എന്താണ് പ്രാർത്ഥിക്കുന്നത്? എഫേസസ് പട്ടണം വിഗ്രഹാരാധനകളിൽ നിറയപ്പെട്ട പട്ടണമായിരുന്നു. വിഗ്രഹാരാധനയും ദുർനടപ്പിലും ജീവിച്ച ജനം കർത്താവിന്റെ വചനം കേട്ട് കൂടി വന്ന് ദൈവത്താൽ വേർതിരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പോസ്തലൻ പൗലോസ് അവർക്ക് ലേഖനം എഴുതിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഈ വന്നിരിക്കുന്ന ജനം ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ ഇവരുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. രണ്ടാമത്തെ പ്രാർത്ഥന, ക്രിസ്തു വിശ്വാസത്താൽ ഇവരുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം. മൂന്ന്, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. നാല്, ദൈവസ്നേഹത്തിന്റെ നീളവും അതിന്റെ വീതിയും അതിന്റെ ഉയരവും ആഴവും ഗ്രഹിപ്പാന്തൊക്കെ പരിജ്ഞാനം ലഭിക്കണം. അടുത്തൊരു വലിയ പ്രാർത്ഥനയാണ്, ഈ സഭയിലുള്ള എല്ലാവരും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ ആ പ്രാർത്ഥനയുടെ ആഴത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. എന്താണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്ന പലപ്പോഴും ഉത്തരം കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള ലെവലിലാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ പൗലോസ് അങ്ങനെയല്ല. ഇവിടെ പറയുകയാണ്, ദാറ്റ് യു മൈറ്റ് ബി ഫിൽഡ് വിത്ത് ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ്. നമ്മളാണ് ചോദിക്കും, പൗലോസ് എന്താ ഈ പ്രാർത്ഥിക്കുന്നത്? ഈസ് ഇറ്റ് പോസിബിൾ? വി മൈറ്റ് ബി ഫിൽഡ് വിത്ത് ഓൾ ദ ഫുൾനെസ് ഓഫ്, അപ്പോസിൽ പോണം എന്നല്ല പറഞ്ഞേ, ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ്. പ്രിയമുള്ളവരെ, ഈ നമ്മള് ദൈവത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, ദൈവമേ നീ എന്തുകൊണ്ടാണ് എന്നെ സ്നേഹിച്ചത്? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, ദൈവമേ എന്തുകൊണ്ടാണ് നീ എന്നെ സ്നേഹിച്ചത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്റെയും നിങ്ങളുടെയും എന്തെങ്കിലും ക്വാളിറ്റി കണ്ടിട്ട് ദൈവം സ്നേഹിച്ചാന്നുള്ളവരൊന്ന് കൈവെക്കാമോ? ഞങ്ങളുടെ ആരുടെയെങ്കിലും എന്തെങ്കിലും ക്വാളിറ്റി കണ്ടിട്ട്? നോ. ദൈവം നമ്മെ സ്നേഹിച്ചതിന്റെ അടിസ്ഥാനം ഇതാണ്, അവൻ നമ്മെ ഉണ്ടാക്കി, ഹി മെയ്ഡ് അസ്, അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, അതുകൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. രണ്ടാമതായി, വി ആർ ഹിസ് ചിൽഡ്രൻ, നമ്മൾ ആരാ? ദൈവത്തിന്റെ മക്കൾ. മൂന്നാമതായി, ഹി ഗേവ് ഹിസ് ലൈഫ്, അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? സ്വന്തം ജീവനെ തന്നു. ഇനിയും മാതാപിതാക്കളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്ന എന്തുകൊണ്ടാണ്? ടെൽ മീ എ റീസൺ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്ന എന്തുകൊണ്ടാണ്? ടെൽ മീ, ഉറക്കെ പറഞ്ഞാട്ടെ, മക്കളായതുകൊണ്ടാ അല്ലെ? നിങ്ങളിപ്പോ ഓരോരുത്തരും വിളിച്ചു ചോദിച്ചാൽ അവര് പറയും, നിങ്ങൾ ഓരോരുത്തരും പറയും, എന്റെ മകൻ അല്ലെങ്കിൽ മകൾ കഴിഞ്ഞ ആഴ്ച കാണിച്ച ഓരോ വികൃതികളും വീട്ടിൽ കാണിച്ചു വെച്ചിരിക്കുന്ന ഓരോ കുസൃതി തിരക്കുകളും കാണിച്ചു കഴിഞ്ഞാല് എത്ര അടി കൊടുത്താലും അത് പോരെന്ന് പറയുന്ന നിങ്ങളോട് ഞാനിപ്പോ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അത് ഇറ്റ് ഈസ് നോട്ട്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തിന്റെ ആഴം എത്ര അധികമായിരിക്കും. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കണം. എന്നിട്ട് ഈ വാക്യങ്ങളെല്ലാം ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഇങ്ങനെ വായിക്കണം. ഈ നമ്മളിങ്ങനെ ബൈബിൾ വായിക്കുന്ന ഇങ്ങനെയാണ്, പൊതുവിലാ വായിക്കുന്ന. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പുള്ളി പറഞ്ഞ് അങ്ങനെ വായിക്കട്ടെ, നിർത്ത്, ഇങ്ങനെ വായിക്കണം. ഫോർ എക്സാമ്പിള്, ഇപ്പം സുനീഷ് വായിക്കാതിരിക്കട്ടെ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും സുനീഷിനെ, നിങ്ങൾ നിങ്ങളുടെ പേര് വായിക്കണം, ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. എല്ലാരും വായിക്കുന്നുണ്ടോ നിങ്ങളുടെ പേര് വെച്ച്? പിന്നെ അടുത്ത തന്നെ നാമെന്നൊന്നും പറയണ്ട. നമ്മൾ എന്ത് ചെയ്യണം? പുഷ്പരാജ് പറയണം, പുഷ്പരാജ് തന്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കനും ആകേണ്ടതിന് ലോകത്തിന്റെ സ്ഥാപനം മുമ്പ് പുഷ്പരാജിനെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം പുഷ്പരാജിനെ ദത്തെടുക്കേണ്ടതിന് പ്രിയനായവനിൽ അവൻ പുഷ്പരാജിന് കൂടെ സൗജന്യമായി കൊടുത്ത, ഇങ്ങനെ ബൈബിൾ വായിച്ചാൽ നമ്മുടെ ഡൗൺ ഒക്കെ അങ്ങ് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബൈബിൾ ആർക്ക് എഴുതപ്പെട്ടതാ? പെട്ടെന്ന് പറഞ്ഞാട്ടെ. എഫേസർക്ക് എഴുതപ്പെട്ടതാ? നോ നോ നോ, എഫേസർക്ക് എഴുതപ്പെട്ടതല്ല. അത് അന്ന് എഫേസർക്ക് എഴുതുതാ, ഇന്ന് ഈ വചനത്തിൽ തിരുവെഴുത്തുകളിൽ എന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പറയാം, പുസ്തക ചുരുളിൽ ആരെ കുറിച്ച് എഴുതിയിരിക്കുന്നു? യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇങ്ങനെ വായിക്കണം, എന്നിട്ട് പറയാണ്, അവന്റെ രക്തത്താൽ, ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ സന്തോഷിന്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പുണ്ട്. അല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ പേരുകൾ വെച്ച് വായിക്കുമ്പോൾ നമ്മൾ ഈ ഭാഗം എത്തുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. നമ്മളിങ്ങനെ ചുമ്മാ ഒരു പേര് പറയുന്നുള്ളേ ഉള്ളൂ. ഇപ്പം നെൽസൺ, നെൽസൺ ദൈവത്തിന്റെ നിറവിനോളം നിറഞ്ഞു വരണം. ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിപ്പാൻ തക്ക പരിജ്ഞാനം ലഭിക്കണം. ഇന്ന് ഒരു കാര്യം മാത്രം ഞാൻ ദൈവന്റെ ഹൃദയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അനേക ആളുകൾ പറയുന്ന ഒരു റീസൺ ഉണ്ട്, ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു എന്നാ പറയുന്നേ ഒരു ഇത് വരുന്നില്ല. ചില പറഞ്ഞ ഇന്നത്തെ ആരാധന അത് അത്ര വലിയ അനുഗ്രഹമായിരുന്നില്ല, കാരണം യു പി എസ് വർക്ക് ചെയ്തില്ല. പിന്നെ കൂട്ടായ്മയ്ക്ക് പോയെങ്കിലും അവിടെ നല്ലതായിട്ട് ഇത് ചെയ്യുന്ന ഒന്ന് രണ്ട് പേരൊക്കെ വരാഞ്ഞുകൊണ്ട് അങ്ങോട്ട് ആരാധന അങ്ങോട്ട് എന്തായില്ല, ഉഷാറായില്ല. ഇതൊക്കെ ശൈശവത്ത്, ഇതൊക്കെ പണ്ടേ വിട്ടുകളയണം. മഴ പെയ്താലും വെയില് തെളിഞ്ഞാലും സഭയിൽ 100 പേരുള്ളടത്ത് 4 പേര് വന്നാലും ഒരു കാര്യത്തിൽ വേണം നാം ധൈര്യപ്പെടാൻ, മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു എന്റെ ഉള്ളിലിരിക്കുന്നു. ഹല്ലേലൂയ. അത് നമ്മുടെ ഒരു വിശ്വാസമായിരിക്കണം. നിങ്ങളുടെ നേരെ സകല പിശാചുക്കളും അന്ധകാര സൈന്യങ്ങളും ലൂസിഫർ വലറി വിളിക്കുമ്പോഴും വീണ്ജനിക്കപ്പെട്ട ദൈവവൈതലെ, നീ വിളിച്ചു പറയണം, എന്റെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഇരിക്കുന്നു. അത് പൗലോസ് പ്രാർത്ഥിച്ചു, സഭയിലുള്ള ഓരോരുത്തരും ഈ വെളിപ്പാട് പ്രാപിക്കണം. ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. പ്രിയമുള്ളവരെ, ഈ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ആത്മജീവിതം ഇങ്ങനെ, ഇനിയും ദൈവമക്കള് ദൈവത്തോട് കൂടെ നടക്കുന്ന മക്കൾ ചിലർ പറയാറുണ്ട്, ഇന്ന് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം, ആരോ പ്രാർത്ഥിക്കാൻ വിളിച്ചു, അവർ പറഞ്ഞറിയും ഞാൻ വരുന്നില്ല, ഇന്ന് ഞാൻ വരുന്നില്ല, കാരണം ഇന്ന് വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ ഇങ്ങനെയുള്ള സില്ലി റീസൺസ് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് കാരണം എന്നറിയാമോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ള അറിവിനപ്പുറമായി ഒരു സ്വർഗീയ വെളിപ്പാട് പ്രാപിക്കണം. ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഈസ് ഇൻ മീ, ക്രൈസ്റ്റ് ഇൻ യു. നിങ്ങൾ ദിവസം 1000 പ്രാവശ്യം പറയണം എന്റെ ഉള്ളിൽ, രക്ഷിക്കപ്പെട്ട ജനം പറയണം എന്റെ ഉള്ളിൽ ആരുണ്ട്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നു. നിങ്ങളൊക്കെ എന്നാ രക്ഷിക്കപ്പെട്ടത്? എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ആരോരും നിങ്ങൾക്കില്ലാതിരുന്നപ്പോൾ, പാപത്തിന്റെ ആഴങ്ങളിൽ തകർക്കപ്പെട്ട് കിടന്നപ്പോൾ, പിശാചി നിങ്ങളെ കരിമ്പിഞ്ചണ്ടി പോലെ കറക്കി ലോകത്തിലിട്ട് എന്നെ ചവിട്ടി മെതിച്ച് വീട്ടുകാരും നാട്ടുകാരും എല്ലാം നിങ്ങളെ ഉപേക്ഷിച്ച സമയത്ത്, ഒരുപക്ഷെ ഏറ്റവും ഡള്ളസ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കടന്നുപോയ സമയത്ത് നിങ്ങൾ ആ മീറ്റിംഗിലോ ധ്യാനത്തിലോ വെച്ചോ നിങ്ങൾ പറഞ്ഞു, കർത്താവേ, നിങ്ങൾ ആ ശബ്ദം കേട്ടു, ഇതാ ഞാൻ നിന്റെ വാതിക്കൽ എന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ ഉള്ളിൽ വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ വാസം ചെയ്യുമെന്നുള്ള ശബ്ദം നിങ്ങൾ കേട്ടപ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലെ വാതിലുകൾ അന്ന് തുറക്കപ്പെട്ടപ്പോൾ, ഈ പ്രിയനായ കർത്താവ് അന്ന് നിന്റെ വീട്ടിൽ വന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരാലും നീ തള്ളപ്പെട്ടപ്പോഴും ഉപേക്ഷിക്കപ്പെട്ടപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പാപാവസ്ഥ കണ്ട് നമ്മളെ രക്ഷിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് ചിന്തിച്ച നാളുകളിൽ നമ്മുടെ അകത്തെ വാതിലുകളെ തുറന്ന് പുറത്തു നിൽക്കുന്ന കർത്താവിനെ ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് ചോദിച്ചു, കർത്താവേ, നിങ്ങൾ ചോദിച്ചു കാണും, കർത്താവ് നീ എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു ശകലം നേരെ ഇരുന്നിട്ട് പോകാനാണോ വരുന്നത്? ഇല്ല, കർത്താവ് പറഞ്ഞു, കണ്ടോ, ഞാൻ വന്നിരിക്കുന്നത് ഫുൾ ലഗേജുമായിട്ട്. ഹല്ലേലൂയ, ഫുൾ ലഗേജ്, കർത്താവിന്റെ ഷർട്ട്, കർത്താവിന്റെ പാന്റ് അല്ലെങ്കിൽ കിറ്റ്, അതെ, എല്ലാ സാധനങ്ങളായിട്ടും. അപ്പൊ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, എന്റെ വീട്ടിൽ ആരും വരുന്നിട്ടില്ല, എന്റെ വീട്ടിൽ ആരും വന്നിട്ടില്ല, എല്ലാവരും എന്നെ, കർത്താവ് പറഞ്ഞു, നീ നിന്റെ ഹൃദയവാതിൽ നീ എനിക്കായിട്ട് തുറന്നിട്ടപ്പോൾ ഞാൻ വന്നത് എന്റെ ഫുൾ ലഗേജുമായിട്ട് നിന്നോടുകൂടെ നിത്യതയോളം നിന്റെ ഉള്ളിൽ വസിച്ച് നിന്നെ എന്റെ സന്നിധിയിൽ ഇരുത്തുവോളം ഞാൻ നിന്റെ കൂടെ വസിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ലോകത്തിൽ ഒരു പ്രസംഗകനും ക്രിസ്തുവിശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ച് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ആരാണ്ട് ചോദിച്ചു, ദൈവസ്നേഹവാനാണെങ്കിൽ എന്തുകൊണ്ട് നോഹയുടെ പെട്ടകത്തിൽ കുറച്ചുപേര് മാത്രം രക്ഷപ്പെട്ട ഒരു വലിയ പ്രളയം വന്നു? അവൻ മറുപടി കൊടുത്തു, അതെ, പ്രളയം വന്ന് ഒത്തിരി പേര് നശിച്ചു എന്ന് എനിക്കറിയാം, ഞാനത് വായിച്ചിട്ടുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു. പക്ഷേ അതുമാത്രമല്ല ഞാൻ കണ്ടത്, 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ വെച്ചൊരു ഫ്ലഡ് ഉണ്ടായി, സ്നേഹത്തിന്റെ പ്രളയം. ക്രൂശിൽ നിന്ന് പാഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന ദൈവസ്നേഹത്തിന്റെ പ്രളയത്തിൽ അന്ന് ഞാൻ മുങ്ങിച്ചാകുകയല്ല ചെയ്തത്, അന്ന് ഞാൻ രക്ഷ പ്രാപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ പാടുന്നത്, ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിന്റെ വൻകൃപയെ ഒഴുകി ഒഴുകി നീ എന്റെ ഉള്ളിൽ നിറയണമേ, സ്നേഹവാം ദൈവമേ നിന്നിൽ ഞാൻ, സ്നേഹവാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. അന്ന് മുതൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ചേർന്ന് പറ, ഞാൻ ക്രിസ്തു യേശുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ക്രിസ്തു അത്രയെന്നിൽ ജീവിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരു മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്താനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഇവിടുന്ന് പ്രസംഗിക്കുന്ന എന്നോട് ഞാൻ ചോദിക്കട്ടെ, എന്നോട് ഞാൻ ചോദിക്കട്ടു, ബിനോയ്, നിന്നെ സ്നേഹിപ്പാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? പ്രിയ സഹോദരങ്ങളെ, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, എന്നെ ലോകത്തിൽ ആർക്ക് സ്നേഹിക്കാൻ ഒരു യോഗ്യത ഞാൻ കാണുന്നില്ല, പക്ഷെ ദൈവം എന്നെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ, നിങ്ങളുടെ എല്ലാ പാപപ്രവൃത്തികളും നിങ്ങളുടെ എല്ലാ കുറവുകളും നിങ്ങളുടെ എല്ലാ വീഴ്ചകളും നിങ്ങളുടെ എല്ലാ പരാജയങ്ങളും നിങ്ങളുടെ എല്ലാ അവിശ്വസ്തതയും കണ്ടിട്ടും നിങ്ങളെ മാറ്റമില്ലാത്ത സ്നേഹിക്കാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രം നമ്മുടെ കർത്താവായ യേശു കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. നിന്റെ സ്നേഹത്തിന് മാറ്റമില്ല, നീ മാറാത്തവനാണ്, നിന്റെ സ്നേഹത്തിന് മാറ്റമില്ല. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഇറാനിൽ സുവിശേഷം പറഞ്ഞൊരു പ്രസംഗകനെ ജയിലിൽ പിടിച്ചു തള്ളിയപ്പോൾ അദ്ദേഹം പറയണം, എന്റെ മനസ്സിൽ 100,000 ചോദ്യങ്ങളുണ്ടായി, പക്ഷെ ഞാൻ ധൈര്യപ്പെട്ടു. ഓൺ വൺ ഫൗണ്ടേഷൻ, the character of my God. ഞാൻ അതിലാ ധൈര്യപ്പെട്ടത്. എന്റെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും ഞാൻ ധൈര്യപ്പെടുന്ന ഒരു കാരണമുണ്ട്, എന്റെ ദൈവത്തിന്റെ ഒരു സ്വഭാവമുണ്ട്, അത് മാറ്റാൻ അവന് കഴിയത്തില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതിസന്ധികളിലൂടെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരുടെ സ്വഭാവം മാറിയാലും ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഈ സ്വഭാവം മാറാത്ത ഒരുവനേ ഉള്ളൂ, ദീർഘക്ഷമയും കരുണയും മഹാദയമുള്ളവനായ ദൈവത്തെ. പ്രിയ സഹോദര സഹോദരി, നീ ഇത്രത്തോളം സ്നേഹിച്ചാൽ പോരാ, നിന്റെ മുഴുജീവനം കൊടുത്തുകൊണ്ട് ഈ കർത്താവ് സ്നേഹിപ്പാൻ അവൻ യോഗ്യനാണെന്ന് ഇന്ന് പകൽ കർത്താവിന്റെ നാമത്തെ വിളിച്ചു പറയുന്നു. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ആന്തരികമായ ഒരു സ്വസ്ഥത കടന്നു വരാതെ നാം സഹോദരനെ ഓർപ്പിച്ചു പോലെ നമുക്ക് പാടാനും പ്രാർത്ഥിക്കാനും കഴിയത്തില്ല. ഒരുപക്ഷെ നമ്മളിങ്ങനെ എന്തുണ്ടാവും, നമ്മളിങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഇനി ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന സൗരങ്ങൾ പറയാം. നിങ്ങളുടെ ഫീലിങ്സിനെ നിങ്ങൾ ആശ്രയിക്കരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെന്ന് ഞായറാഴ്ച അല്ലെന്ന് വിളിക്കുന്ന ആൾക്ക് തോന്നുന്നതാണ്. ഐ ഡോണ്ട് ഫീൽ ടുഡേ ഇറ്റ് ഈസ് സൺഡേ. നിങ്ങൾക്ക് ഞായറാഴ്ച അല്ലെന്ന് തോന്നിയാലും ഇന്ന് ഞായറാഴ്ച തന്നെയാ. ഹല്ലേലൂയ, ഇറ്റ്സ് എ ഫാക്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇന്നലെ ദൈവനെ സ്നേഹിച്ചു, ഇന്ന് ദൈവനെ സ്നേഹിക്കുന്നില്ലെന്ന്? ഇന്നലെ ദൈവനെ സ്നേഹിച്ചു, ഞാൻ കുറച്ച് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഇന്നലെ ദൈവനെ സ്നേഹിച്ചു, ഇന്നില്ല? എന്തില്ല? നോ, ബൈബിൾ പറയുന്നു, ഐ ഹാവ് ലവ്ഡ് വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ്. ഞാൻ നിന്നെ സ്നേഹിച്ചത് നിത്യമായ സ്നേഹത്താല. ഹല്ലേലൂയ. ആദൂഹവും പാപം ചെയ്തപ്പോഴേ ദൈവം ഭയപ്പെട്ടു പോയി. അങ്ങനെ ചിന്തിക്കരുത്. ദൈവം വിചാരിച്ച് ദൈവമേ, അല്ലെ, ദൈവം ദൈവം വിളിക്കത്തില്ല, എന്താ ചെയ്യുക? പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നമ്മി, എന്താ ചെയ്യുക? നമ്മൾ ആകപ്പാടെ ഈ മനുഷ്യനെ ഉണ്ടാക്കിയും പോയി, ഇവര് പാപവും ചെയ്തു. ഇനിയിപ്പോ എന്നാ? അങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടില്ല. പിതപുത്ര പരിശുദ്ധാത്മാവായ ദൈവം ഇങ്ങനെ പറഞ്ഞു കാണും, ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പ് നമ്മൾ എഴുതി വെച്ചൊരു പദ്ധതി ഇല്ലേ, ടേക്ക് ദാറ്റ് ഫയൽ. അങ്ങനെ പിതാവ് അത് കൊണ്ടുവന്ന ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പ്, മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാടി യാഗമായി തീരണമെന്നുള്ള ദൈവത്തിന്റെ ഹൃദയത്തിലെ പദ്ധതികൾ ദൈവം വിളിച്ചു പറഞ്ഞതാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഹല്ലേലൂയ. ആ മഹാസ്നേഹത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കാനായിട്ട് പാപികളും ദോഷികളുമായ നമുക്ക് കൃപ തന്നതോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനന്തമായ പദ്ധതികളെ കുറിച്ച് കർത്താവേ, എവിടെയൊക്കെയോ കടന്നിരുന്ന ഒരുപക്ഷെ ഏതെങ്കിലും പൈശാചിക പോരാട്ടങ്ങളാലോ പാപങ്ങളാലോ ജീവിതം മദ്യപാനത്താലോ അതേ ജീവിതം മ്ലേച്ഛകളാലോ ഇല്ലാതായി തീരേണ്ട ഞാനും നിങ്ങളും സ്വർഗത്തിലെ ആത്മീയ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൂട്ടായ്മയിൽ ഇരുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരിക. പ്രിയ സഹോദരങ്ങളെ, ഫ്രം ടുഡേ, അങ്ങനെയുള്ളവർക്കായി സ്തോത്രം. ദൈവമക്കളോട് ഞാൻ പറയാ, വാട്ട് എവർ ഇസ് ദ സർക്കംസ്റ്റൻസസ്, സേ ലൗഡ്ലി, ക്രൈസ്റ്റ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു എന്റെ ഉള്ളിൽ ഇരിക്കുന്നു, എന്റെ ഉള്ളിൽ ഇരിക്കുന്നു, എന്റെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു. അപ്പൊ നിങ്ങൾ മനസ്സിൽ വീണ്ടും വിചാരിച്ച് പറയും, വിശുദ്ധ ജീവിതം വേണ്ടത്ര നിലയിൽ എത്തിക്കഴിയുമ്പോഴാണ് ആര് വസിക്കുന്നത്? ക്രിസ്തു. ആര് പറഞ്ഞു? വിശുദ്ധ ജീവിതം, നിങ്ങളുടെ വിശുദ്ധ ജീവിതം, അതായത് പ്രൂഡായി വിശുദ്ധ ജീവിതത്തിലേക്ക് അടുത്ത തലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കും. ഞാൻ ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുക, എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് പറയുക, നിങ്ങള് പലരും സ്നേഹിച്ചത്, ടേക്ക് ഇറ്റ് ഇൻ എ ഗുഡ് സെൻസ്, ആദ്യത്തെ കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടോണ്ടല്ലേ? ആണോ? ഓ, നിങ്ങൾ ഈ ലോകത്തിലുള്ളവരല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് അതെ പെണ്ണ് കാണാൻ പോയ സമയത്ത് അതെ അകത്തുനിന്ന് പെങ്കൊച്ചിനെ എങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വിളിച്ചേ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വന്നേ? ഏറ്റവും മാക്സിമം ലെവലിൽ ഒരുങ്ങാവുന്നിടത്തോളം ഒരുങ്ങി, അല്ലെങ്കിൽ ചെന്ന ചെറുക്കനാണെങ്കിലും മാക്സിമം നല്ല ഷർട്ടൊക്കെ ഇട്ട് നല്ല മിടുക്കനായിട്ടാ ചെന്നേ, കണ്ടു ഇഷ്ടപ്പെട്ടു, അവിടെ തുടങ്ങിയേ. നമ്മുടെ സ്നേഹം ആരംഭിച്ചത് മറ്റേയാൾ ഏറ്റവും നന്നായിരുന്നപ്പോഴാ. എന്നാൽ കർത്താവിന്റെ സ്നേഹം ആരംഭിച്ചത് നമ്മൾ മരിച്ചു കിടന്നപ്പോഴാ. ഹല്ലേലൂയ. അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായിരുന്നു നമ്മളെ അവൻ ജീവിപ്പിച്ചു. അവൻ എന്നെയും നിന്നെയും ആദ്യം കണ്ടപ്പോൾ ഞാനും നിങ്ങളും സെമിത്തേരിയിൽ അതേ പുഴുക്കളുടെ മധ്യത്തിൽ നാറ്റം വെച്ച് കിടക്കുകയായിരുന്നു. അവിടെ വെച്ച സ്നേഹം ആരംഭിച്ചെങ്കിൽ ജീവിപ്പിച്ചതിന് ശേഷം അവന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരും. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഒരു നിമിഷം കണ്ണുകടച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, നിന്റെ മണവാട്ടിയായ സഭ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സ്നേഹത്തിന്റെ നീളവും അതിന്റെ വീതിയും അത് കാൽവരിയിലെ ആണികളിൽ മാത്രമല്ല കർത്താവേ, വിലാപ്പുറം തുളയ്ക്കപ്പെട്ട് അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെടുന്നത് കണ്ടും, തലയിലെ മുൾക്കിരീടം കണ്ടും, ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ ഞങ്ങളെ തേടി വന്നത് കണ്ട് സ്നേഹിച്ച ദൈവത്തിന്റെ മഹാസ്നേഹത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. അതേ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അതിപരിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നത് കണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ മണവാട്ടിയും ദൈവത്തിന്റെ പൈതലും പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മ ആചരിപ്പാൻ ഇന്ന് പകൽ കൃപ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇൻ ജീസസ് നെയിം, ആമേൻ. ഉള്ളവർ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. കർത്താവിന്റെ ഹൃദയത്തോട് സംസാരിച്ച ഒരു വിഷയം, ഞാനും നിങ്ങൾ ഒരു വലിയ റെസ്റ്റിലായിരിക്കണം ദൈവം ആഗ്രഹിക്കുക, ഒരു വലിയ സ്വസ്ഥതയിലായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഇപ്പൊ എന്റെ മനസ്സിൽ മാനുഷ്യ ചിന്ത വന്നു, അനേക പ്രാവശ്യം ഈ സബ്ജക്റ്റ് സഭയെ പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷെ മാനുഷ്യ ചിന്തകളല്ല, ഞാൻ ചോദിക്കട്ടെ, ദൈവവേദനയിലെ എത്ര പേർക്ക് റിയൽ റെസ്റ്റ് ഉണ്ട്? റിയൽ റെസ്റ്റ്.
റെസ്റ്റ് എന്ന് പറഞ്ഞാല്
പ്രതികൂലങ്ങളില്ലാത്ത അവസ്ഥയല്ല റെസ്റ്റ്, സ്വസ്ഥത.
വാക്യങ്ങള്, ചില വാക്യങ്ങൾ മാത്രം എടുക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നതിൽ കേട്ടിരുന്നാൽ മതി. നമ്മുടെ വിശ്വാസയാത്രയിൽ നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ആന്തരികമായ ഒരു സ്വസ്ഥത.
മാർത്തയും മറിയും ഒരേ പ്രശ്നങ്ങളെ ഫേസ് ചെയ്തവരാ. ഒരാള് അസ്വസ്ഥയായിരുന്നു, മറ്റേയാള് സ്വസ്ഥതയിലായിരുന്നു.
കർത്താവ് മാർത്ത ചെയ്തതിനെ കർത്താവ് ഒരിക്കലും വഴക്കു പറഞ്ഞില്ല, പക്ഷെ അവളുടെ ഉള്ള് കലങ്ങിപ്പോയി. അതുകൊണ്ട് യെശയ്യാവ് പറഞ്ഞു, വിശ്രമിക്കുന്നതിലാണ് നിങ്ങളുടെ ബലം, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലുമാണ് നിങ്ങളുടെ ബലം.
ഞാൻ നിങ്ങളും പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൽ വിശ്രമിക്കുന്നില്ലെങ്കിൽ നമുക്ക് ബലം കാണത്തില്ല. മൂന്നാമതായി യേശുവിന്റെ ജീവിതം നോക്കുക.
ഒരു കൂട്ടം ആളുകൾ ലൂക്കോസ് 4 തന്നെ പിടിക്കാൻ വേണ്ടിയിരുന്ന സമയത്ത് യേശു അതിന്റെ മധ്യത്തിലൂടെ നടന്നുപോയി. പ്രതികൂലങ്ങളുള്ള ആ പടകിൽ യേശു കടന്നു പോകുമ്പോൾ അമരത്ത് വെച്ച് തലോണ വെച്ച് യേശു എന്ത് ചെയ്യുക?
ഉറങ്ങുമായിരുന്നു. യേശു പറഞ്ഞു, കം ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്.
പ്രിയുള്ള, റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ നിങ്ങൾ പറയാ, ഞങ്ങൾ നാളെ തൊട്ട് ഒരു ജോലിക്കും പോകുന്നില്ല, ഞങ്ങള് സഭയിൽ പറഞ്ഞ പോലെ സഹോദരിമാരെ കൂടെ തീരുമാനിക്കുക, ഞങ്ങൾ ചോറും കറിയും ഒന്നും വെക്കുന്നില്ല, ഞങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കുന്നില്ല. സഹോദരന്മാർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനല്ല. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, ജോലിക്ക് പോകുന്ന ഒരു ജോലിക്ക് പോകണം, കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു കുഞ്ഞുങ്ങളെ നോക്കണം, ഉത്തരവാദിത്തങ്ങൾ എക്സ്ട്രാ ഉള്ളവർ അത് ചെയ്യണം. പക്ഷേ ഔട്ടർ കോർട്ട് അല്ലെങ്കിൽ പ്രാകാരത്തിലെ തിരക്കുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. പ്രാകാരത്തില് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ബൈബിളിൽ കാണും, ഒരു ദിവസം എത്ര പേര് വരുന്നുണ്ട് പ്രാകാരത്തില്? നാലി ചോദിക്കുക, ആടിനെ അറക്കുന്നു, അതിന്റെ കാർച്ച, പിന്നെ കാളെ അറക്കുന്നു, അതെല്ലാം കൂടെ പീസ് പീസ് ആക്കുന്നു, തീ കത്തിക്കുന്നു, എന്തോ ഒരു തിരക്ക. ഔട്ടർ കോർട്ടില് ഭയങ്കര തിരക്കാ. നമ്മൾ അതുപോലെ പറഞ്ഞ ഔട്ടർ കോർട്ട് ഭയങ്കര തിരക്കാ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഔട്ടർ കോർട്ട് തിരക്കടിക്കുന്ന അനുസരിച്ച് ഹോളി ഓഫ് ഹോളീസിനകത്തിരുന്ന ദൈവം അസ്വസ്ഥനായിക്കൊണ്ടിരുന്ന എന്നാ ചെയ്യും? ഔട്ടർ കോർട്ട് ഒരു ദിവസം ഭയങ്കര തിരക്ക്, എക്സ്ട്രാ ഒരു 200 പേര് വന്നു, ദൈവം അതിനകത്തിരുന്നു ഓ ഇന്ന് ഭയങ്കര തിരക്കാന്ന് പറഞ്ഞ എന്താണ് അതിനകത്തുള്ളത്? ഔട്ടർ കോർട്ട് തിരക്കുകൾ ഇനിയും കൂടത്തേ ഉള്ളൂ. ഔട്ടർ കോർട്ട് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, ഔട്ടർ കോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറമേ ഉള്ള ജീവിതമാ. അവിടെ ഇനി തിരക്ക് കുറയുമെന്ന് ചിന്തിക്കേണ്ട. നമ്മൾ ആരും എക്സ്ട്രാ തിരക്ക് വലിച്ചു വെക്കരുത്. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് മുമ്പോട്ട് പോകുമ്പോൾ തിരക്ക് നിങ്ങൾ കുറയുന്നോ കൂടുന്നോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
എന്തോ കൂടത്തേ ഉള്ളൂ, കൂടത്തേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഔട്ടർ കോർട്ടിലുണ്ടോ?
ഞാൻ ഈ പറഞ്ഞ ഔട്ടർ കോർട്ടിൽ എത്ര തിരക്ക് വന്നാലും, ദിവസം 25 ഫോൺ വന്നാലും, ദിവസം ഒത്തിരി പണി കൂടിയാലും, പിള്ളേരെ പഠിപ്പിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിലും, ബാങ്കിലെ ആവശ്യത്തിന് 10 പ്രാവശ്യം നടത്തിയാലും, ഒരു കാര്യമുണ്ട്, ഹോളി ഓഫ് ഹോളീസ് ഭയങ്കര ശാന്തമായിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
ഇത് ശരീരം എന്ന് പറയുന്നത് ഔട്ടർ കോർട്ടാ, മനസ്സെന്ന് പറയുന്നതാണ് നമ്മുടെ ഹോളി പ്ലേസ് എന്ന് പറഞ്ഞാൽ. അവിടെയും കുറച്ചുപേരെ കയറി പോകത്തുള്ളൂ മനസ്സിലോട്ട്. നമ്മുടെ സംഭവം എന്നാണെന്നറിയോ? നമ്മൾ ഈ ഔട്ടർ കോർട്ട് വരുന്നവരെല്ലാം നേരെ വിളിച്ചങ്ങോട്ട് അങ്ങോട്ട് വരുമെന്നറിയോ? ഹോളി പ്ലേസിൽ ഇരുത്തുക. പിന്നെ ഹോളി പ്ലേസിൽ തിരക്ക് കൂടുമ്പോഴത്തേന് എന്താണെന്നറിയോ? അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്ത നമ്മൾ പറയാം, എന്നാ ശരി ഇതിനകത്തോടെല്ലാം ഇരുന്നോളാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുക, ബൈബിൾ വായിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, കൂട്ടായ്മയ്ക്ക് പോകാൻ പറ്റത്തില്ല, കാരണം തിരക്കുകൾ ഇങ്ങനെ വർദ്ധിക്കുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അത് ആ ടാബർനാക്കളെ കുറിച്ച് ചിന്തിച്ചേ? ആ ടാബർനാക്കളില് പുറമേ എത്ര തിരക്കുണ്ടായ എങ്കിലും, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഇവിടെ ബുക്കുകളൊക്കെ വായിക്കുന്നവർക്ക് അറിയാം, ബ്രദർ ലോറൻസിന്റെ അത്രയും തിരക്കുള്ള ആരിലും ഉണ്ടായിരുന്നോ? നമ്മൾ ചുമ്മാ ബ്ലൈൻഡ് ആയിട്ട് എല്ലാവരെയും അനുകരിക്കാനല്ല പറയുന്നത്. രാവിലെ തൊട്ട് 4 മണി തൊട്ട് രാത്രി വരെയും ഒരു പാചകക്കാരനായിരുന്ന ബ്രദർ ലോറൻസ് തന്റെ ജീവിതത്തിലെ അനേക വർഷങ്ങൾ ആ ഹോളി ഓഫ് ഹോളീസിലെ ശാന്തത നിലനിർത്താൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ വിശ്വാസം എന്താണെന്നറിയാമോ? എന്റെ ഉള്ളിന്റെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നു. ഹല്ലേലൂയ. ഇല്ലേ, ഇരിക്കുന്നില്ലേ? ഇരിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? പറഞ്ഞാട്ടോ, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ഈ ബോധ്യത്തിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ദൈവത്തിന്റെ ഒരു ആഗ്രഹം, ഞാൻ ഇരിക്കുന്ന എല്ലാവരും ഒരു സ്വസ്ഥതയിലായിരിക്കണം ദൈവത്തിന്റെ ആഗ്രഹം. ഇപ്പൊ പലരും പറഞ്ഞു എന്നറിയോ ബ്രദറെ, സ്വസ്ഥത വരാനുണ്ട്. കാരണം ഒരു വീടൊക്കെ വെച്ച്,
ഞങ്ങളുടെ മനസ്സിലെ ചില പ്ലാനുകൾ നിറവേറി കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? അതെല്ലാം കിട്ടിയോട് ചോദിക്കരുത്, സ്വസ്ഥത കിട്ടിയോ ഇല്ലയോ? ചെല്ലോ വിചാരിക്കുന്നത് ബ്രദറെ, ഒന്ന് രണ്ട് കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊത്തിരി പേര് പറഞ്ഞു, ബ്രദറേ പിള്ളേരുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നിങ്ങളുടെ കൂടത്തിൽ അങ്ങ് സുവിശേഷത്തിലേക്ക് വരിക. എത്രയോ കാലമായി പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പിള്ളേരുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് പത്താം ക്ലാസ് ഒന്ന് കഴിഞ്ഞോട്ടെ, പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അവനെയും വിലക്ക് വേണ്ടി വിടുക, നമ്മൾ ആരും ചോദിച്ചുമില്ല. പക്ഷെ നമ്മുടെ അസ്വസ്ഥത വർദ്ധിച്ചതല്ലാതെ ദൈവത്തിന്റെ ആഗ്രഹം ഞാൻ പറയാം. ആദത്തെ ഉണ്ടാക്കിയത് 6-ാം ദിവസമാ അല്ലെ, ആദത്തെ ഉണ്ടാക്കിയത്. രാവിലെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി, വൈകുന്നേരമാണ് മനുഷ്യനെ ഉണ്ടാക്കി ഞാൻ വിശ്വസിക്കുക. അപ്പൊ വൈകുന്നേരം സന്ധ്യയായി, വിശ്വസമായി, 6-ാം ദിവസം സന്ധ്യയായി, പിന്നെ ആദം എന്ത് ചെയ്ത് കാണും? സന്ധ്യ കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യും? ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, എന്ത് ചെയ്യുക? കിടന്നുറങ്ങിക്കാണും. അങ്ങനെയെങ്കിൽ ആദത്തിന്റെ ആദ്യത്തെ ദിവസത്തെ സൂര്യൻ ഉദിച്ചുവരുമ്പോൾ അതൊരു വിശ്രമ സൂര്യനാ, അത് അധ്വാനത്തിന്റെ സൂര്യനല്ല. ആദത്തിന്റെ ആദ്യത്തെ ദിവസം ആദം ചോദിച്ചു, ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഇന്ന് എന്റെ മനുഷ്യകുലത്തിന്റെ ആദ്യത്തെ ദിവസം ഇന്ന് എന്താ ചെയ്യണ്ടേ? ദൈവം പറഞ്ഞു, ഇന്ന് നീ ഒന്നും ചെയ്യണ്ട, നീ എന്റെ കൂടെ ഇരുന്നാ മതി. ഹല്ലേലൂയ. ഇനി ഇവനൊരു തക്ക തുണ വേണം. തൊക്ക തുണയെ കിട്ടിയില്ല. എന്ന് ചോദിച്ചു, എന്നാ ചെയ്യണ്ടേ? ആദം ചോദിച്ചിട്ടൊന്നുമില്ല, ദൈവത്തിന്റെ കൺസേണ. ആദത്തോട് പറഞ്ഞു, ഉറങ്ങുക, ടേക്ക് റെസ്റ്റ്. നീ ഉറങ്ങുക, നീ ഉറങ്ങുമ്പോൾ നിന്റെ മനസ്സിൽ സ്വപ്നം കാണാത്ത ഒരു തക്ക തുണയെ ഞാൻ നിനക്കായിട്ട് ഉണ്ടാക്കിത്തരും. ദൈവാദത്തിനൊരു ഗാഢ നിദ്ര വരുത്തി. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, തന്റെ പ്രീതമയായ ഹൗവ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആദം അതിനെക്കുറിച്ച് വറിങ് അല്ലായിരുന്നു. ആദം സുന്ദരമായ ഉറക്കത്തിലായിരുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദര സഹോദരി, എന്റെയും നിന്റെയും ആത്മീയ ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസം അത് അധ്വാനിച്ചു വേർക്കാനുള്ളതല്ല, അത് ദൈവത്തിനായിട്ടുള്ളതാ. ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ ആഗ്രഹം. ഞാൻ ചോദിക്കുന്ന അർത്ഥം, ഞായറാഴ്ച നിങ്ങൾ പറയല്ലേ ബ്രദർ, ഞങ്ങൾ ഞായറാഴ്ച ജോലിക്കൊന്നും പോകുന്നില്ല, ഞങ്ങൾ ഞായറാഴ്ച, ഞങ്ങൾക്ക് ശബത്ത് ഞങ്ങൾ ആചരിക്കുന്നില്ല, ഞങ്ങൾ ഇവിടെ വന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് കഞ്ഞുകുടിയൊക്കെ കഴിഞ്ഞ് എല്ലാം പോകുമ്പോൾ 4 മണിയാകും. അതല്ല ഞാൻ പറഞ്ഞേ, നമ്മുടെ ജീവിതത്തിന്റെ 1-ാമത്തെ പ്രിഫറൻസ് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ പറഞ്ഞു, നമ്മുടെ ഇമാജിനേഷനോടെ വർദ്ധിക്കണം ഇത് ഉണ്ടാക്കും. ഞാൻ ആദത്ത് ആദവും ഹവയും 1-ാമത്തെ ദിവസം നിങ്ങൾ ആത്മാവിൽ പോയി ഇങ്ങനെ നോക്കണം, എന്താ ചെയ്തുകൊണ്ടിരുന്നേ ആദം, എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നേ? ചിന്തിക്കുക. പ്രിയ സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും അങ്ങനൊരു വിശ്രമ സൂര്യൻ ഉണ്ടായിട്ടുണ്ടോ? ഒരു കാര്യം പ്രിയ സഹോദരങ്ങളെ, മുതിർന്നവരോട് ഞാൻ ചോദിക്കുക, ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ ആ സകലവും സാധിക്കുന്നു. അധ്വാനിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നേ, പക്ഷെ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചാട്ടെ. ദൈവം നമ്പുരാൻ മനസ്സുവെക്കാതെ എന്റെയും നിങ്ങളുടെയും ആത്മീകവും ഭൗതികവുമായ ഒരു കാര്യവും സംഭവിക്കത്തില്ല. ഷുവർ, ഷുവർ. അതുകൊണ്ട് ദൈവം മനുഷ്യന് ശാപത്തെ റെസ്റ്റ് വെച്ചത്. പിന്നെ മുമ്പോട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എന്തിനെ കുറിച്ചും ആകുലപ്പെടുന്നുണ്ടോ? ചില പറയുന്ന, ബ്രദറെ ഞാൻ ഭൗതിക വിഷയങ്ങളെ കുറിച്ചൊന്നും ഞാൻ ഭാരപ്പെടുന്നില്ല. പിന്നെ എന്തിനെ കുറിച്ചാണ് ഭാരപ്പെടുന്നത്? എന്റെ എന്റെ മക്കളെല്ലാവരും രക്ഷിക്കപ്പെടും. ഞാൻ ചോദിക്കട്ടെ, രാജാദി രാജാവും കർത്താദി കർത്താവും മുമ്പേ കേട്ട എറ്റേണൽ ഇമ്മോർട്ടൽ കിങ് നിന്റെ ഉള്ളിൽ നിന്റെ വീട്ടിൽ വസിക്കുമ്പോൾ അവിടെ തേജസ് യഥാർത്ഥത്തിൽ ആ മൺപാത്രം ഉടയുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് അത് സംഭവിക്കും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ആകുലപ്പെടണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല. ദൈവത്തിന് കൊടുക്കുക, ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പറ, കർത്താവേ എനിക്ക് നിന്നിൽ വിശ്രമിക്കാനുള്ള ദിവസമായെന്ന്, എനിക്ക് നിന്നിൽ സന്തോഷിക്കാനുള്ള ദിവസമായെന്ന്. ഓഫീസിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ അതിലേക്ക് ഞാൻ വരുവാണ്. അങ്ങനെ ആ സമയത്ത് ദൈവം തക്ക സമയത്തെല്ലാം നന്നായി ചെയ്യുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പിന്നെ വിശ്വാസയാത്ര ഇങ്ങനെ മുമ്പോട്ട് വരിക. വിശ്വാസയാത്ര മുമ്പോട്ട് വരുമ്പോൾ ഒരു വാക്കിയോട് വായിച്ചിട്ട് നമുക്ക് വിശ്വാസത്തിലേക്ക് വരാം. സങ്കീർത്തനം 68:19. ഞാനും നിങ്ങളും ഭാരപ്പെട്ടേ മതിയാവൂ എന്ന് ചില സഹോദരങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അവരും ചിന്തിച്ച് Psalms 68:19.
നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ഹല്ലേലൂയ. എനിക്ക് ആ വാക്യം ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കണ്ടോ, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി എന്നൊക്കെ. ഇംഗ്ലീഷ് എന്താ ബ്രദർ എഴുതി, ഇംഗ്ലീഷ് എന്താ എഴുതിക്കുന്നത്? നമ്മുടെ രക്ഷയാകുന്ന Psalms 68:19. ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഇത് പറയണം, ഡെയിലി. ഇപ്പൊ നമ്മൾ ദിവസേനെ ചെല്ലുമ്പോൾ നമ്മൾ പറയത്തില്ലേ ഒരു ബേർഡൻ ഇല്ല അല്ലേ, നമ്മൾ പറയുന്ന ഒരു ഒരു പ്രാക്ടിക്കൽ കാര്യമാണ് ഒരു ബേർഡൻ. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ചോദിക്കുക, ഓൾറെഡി ബേർഡനുമായിട്ട് നടക്കുന്ന ഒരാളുടെ മുകളിലേക്ക് പിന്നെ ഒരു ബേർഡൻ വെച്ചെടുക്കും? നമ്മൾ ദൈവസന്നിധി പറഞ്ഞു, കർത്താവേ എനിക്ക് വലിയ ബേർഡൻ ഒന്നുമില്ല, കുറച്ച് ആത്മാക്കളെ കുറിച്ചുള്ള ബേർഡൻ എനിക്ക് താ കർത്താവേ. പിന്നെ കർത്താവേ ഈ സഹോദരങ്ങളൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ബേർഡനോട് പ്രാർത്ഥിക്കുമ്പം എനിക്കൊരു ബേർഡൻ ഇല്ല. കർത്താവ് ആദ്യം പറയുന്നത്, നിനക്കിപ്പോ ഓൾറെഡി ബേർഡൻ നീ ചുമന്നുകൊണ്ട് നടക്കുക, പിന്നെ അതിന്റെ കൂടെ ഞാനും കൂടി ബേർഡൻ വെച്ചു കഴിഞ്ഞാൽ പിന്നെ നീ താഴെ പോകും. പ്രിയമുള്ള, നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ബേർഡൻ എല്ലാം കർത്താവിന്റെ കയ്യിലേക്കൊന്ന് കൊടുക്കുമ്പോൾ കർത്താവിന്റെ ബേർഡൻ നമുക്ക് തരും. ഹല്ലേലൂയ. പ്രിൻസിപ്പിൾ ഇതാണ്, കം ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ടേക്ക് മൈ യോക്ക്. റെസ്റ്റ് ഇല്ലാത്ത യോക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ തോളലൊടിയാന്നുള്ളതിൽ ഒരു പ്രയോജനമില്ല. ഇതാണ് ഇതിന്റെ വ്യവസ്ഥ. കം ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്, ഞാൻ നിനക്ക് സ്വസ്ഥത തരാം. സ്വസ്ഥതയിൽ നീ ആയിരിക്കുമ്പോൾ എന്റെ ഭാരങ്ങൾ ഞാൻ നിന്നിലേക്ക് ഞാൻ പകർന്നുതരാം. പ്രിയമുള്ളവർ, അങ്ങനെ ഇസ്രായേൽ ജനം ഇങ്ങനെ വിശ്വാസയാത്രയിൽ ഇങ്ങനെ മുമ്പോട്ട് ശ്രദ്ധിച്ചിരുന്നാ മതി, വിശ്വാസയാത്ര ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. എന്നറിയോ, കാരണം ഇവർക്ക് ഈ ദൈവത്തിന്റെ ജ്ഞാനം നോക്കിയോണം. ഫെലിസ്റ്ററിന് ഒരു വഴിയുണ്ട്, ഫെലിസ്റ്റർ അതിൽ ഒരു വഴിയുണ്ട്, അതിലെ ജസ്റ്റ് കയറിയ കനാന. പക്ഷെ ദൈവം ചെങ്കടൽ വഴിയാ വിട്ടത്. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന, ദൈവമേ നിനക്ക് ഈ പത്താനൂറ് വർഷം കഷ്ടം അനുഭവിച്ച ജനമാണ്, അവരെ പിന്നെ ഈ ഫെലിസ്റ്റർ വഴിയെ ഷോർട്ട് കട്ട് കയറ്റി കനാൻ വിടുകയല്ലേ വേണ്ടത്? പിന്നെ ഈ ചെങ്കടലിന്റെ മധ്യത്തിലൂടെ ഇങ്ങനെ കൊണ്ടുപോകേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ കർത്താവ് പറഞ്ഞു, മോശെ നീ അവരെ അങ്ങോട്ട് കൊണ്ടുപോണ്ട്, കാരണം അവൻ അവർ യുദ്ധം പേടിച്ച് തിരിച്ച് മിസ്രയീമിലേക്ക് ഓടും. അതുകൊണ്ട് ഈ റൂട്ട് പോകാൻ പറഞ്ഞിട്ട് മുമ്പിലെത്തിയപ്പോ റൂട്ടിന് രണ്ട് കാര്യം, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഈ മുമ്പിലോട്ടുള്ള റൂട്ട് പലപ്പോഴും ക്ലിയർ അല്ലെങ്കിൽ രണ്ട് കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, പകൽ മേഘസ്തംഭം ഉണ്ടായിരുന്നു, രാത്രിയിൽ അഗ്നിസ്തംഭം ഉണ്ടായിരുന്നു. ഇനി മേഘസ്തംഭത്തെ കുറിച്ച് നമ്മളൊരു വെളിപ്പാട് പ്രാപിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ, കാട്ടിക്കരിയുന്ന വെയില്, അതിന്റെ മുകളിലൊരു മേഘം ഇങ്ങനെ നിൽക്കുക, ഇത്രയും വട്ടത്തിലുള്ള മേഘം പോരാ, 10 ലക്ഷം ജനമുണ്ട്, എന്തേരെ മേഘം കാണും? ഇനി ഞാൻ പറഞ്ഞു ഇച്ചിരി കൂടിപ്പോകുന്ന എനിക്കറിയത്തില്ല. എന്റെ ഒരു ചിന്ത, ദൈവത്തിന്റെ മേഘം അവിടെ വിരിക്കപ്പെട്ടപ്പോൾ ആ നിഴല് അതൊരു AC പോലെയാണ് എന്റെ ചിന്ത. ഹല്ലേലൂയ. ആണോ? അങ്ങനെ ദൈവരെ നടത്തുക. വേണേവന് ഭാരപ്പെടാം. ഓക്കെ, നിഴല് പകലല്ല ഉള്ളോ, രാത്രിയാകുമ്പോ എന്നാ ചെയ്യും? രാത്രിയായപ്പോ ഇത് സംഭവിച്ചു, അതെന്തായി മാറി? ഒരു അഗ്നിസ്തംഭം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ കുറിച്ച് ആത്മാവിൽ കാണാം, കാരണം വെടുകുതിരിയും വെട്ടവും വിളക്കും ഒന്നുമില്ല. അഗ്നിസ്തംഭം നിന്ന് പ്രകാശിക്കുക രാത്രിയിൽ, അങ്ങോട്ട് നിന്നിട്ട് ഇസ്രായേലിന്റെ പാളയത്തിനകത്തെല്ലാം, ഞാൻ പറയാം, അവന് ഈ ബൈബിളൊക്കെ വായിക്കുന്നത് ഇതിന്റെ വെട്ടത്തില്, അവന്റെ പിള്ളേര് പ്രമാണമൊക്കെ വായിക്കുന്നത് അല്ലെങ്കിൽ പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ വായിച്ചത് ഇതിന്റെ വെട്ടത്തില. അപ്പം ഒരു കൂട്ടത്തില് ഒരു കൂട്ടം ചോദിക്കുക, ഒരു ഒരു അന്യജനം ചോദിക്കുക, ദൈവം എവിടെ നിങ്ങളുടെ കൂടെ? അവൻ പറയും, ദേണ്ട് ദേ മേഘസ്തംഭം, ദൈവത്തിന്റെ സാന്നിധ്യം. അടുത്തത് പിന്നെ എന്താ, രാത്രി അഗ്നിസ്തംഭം. അങ്ങനെ ഒരു പാട്ടൊക്കെ പാടി ഹല്ലേലൂയ ഒക്കെ പറഞ്ഞു പോയി. ഇപ്പൊ യോർദാൻ കടന്നപ്പം മേഘസ്തംഭവും ഇല്ല, അഗ്നിത്തൂണും ഇല്ല, എവിടെ പോയി ദൈവത്തിന്റെ സാന്നിധ്യം? എവിടെ പോയി? പെട്ടകത്തിനകത്തോട്ട് ദൈവം കയറി. ഒത്തിരി പേര് പറയുന്ന ബ്രദറെ പ്രാർത്ഥിക്കണം. അന്ന് കരിസ്മാതി ധ്യാനം ഒക്കെ കൂടിയപ്പം എപ്പോഴും തീ കാണുമായിരുന്നു, തീ. പിന്നെ ഭയങ്കര അനുഭവങ്ങളായിരുന്നു. അനുഭവം എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞ ബ്രദറെ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവം. ഇപ്പൊ ഒന്നും ഇല്ലെന്ന്, ആത്മാവിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പൈതലെ, നിനക്കിനി അവൻ അനുഭവം തരുമെന്നോർത്ത് നീ ചിന്തിക്കണ്ട. വിൽഡർനെസിന്റെ ആരംഭത്തിൽ ഒത്തിരി മേഘസ്തംഭവും അഗ്നിത്തൂണും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നീ മുന്നോട്ട് പോകും തോറും അവൻ നിന്റെ ഉള്ളിൽ കൂടാരമടിച്ചു വസിക്കുക. നമുക്ക് ദൈവത്തെ ആസ്വദിക്കാം. ഹല്ലേലൂയ. അവൻ നിന്റെ ഉള്ളിൽ വസിക്കുക. അവനോട് ഉള്ളിൽ വസിക്കുന്ന കർത്താവിനോട് ചോദിക്കണം, കർത്താവേ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ആരെങ്കിലും നിരാശപ്പെട്ടിരിക്കുന്നുണ്ടോ? അനുഭവങ്ങളില്ല, അനുഭവത്തെ ഞാൻ, അനുഭവങ്ങൾ ഇന്നും ഉണ്ടാവും, പക്ഷെ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോ, ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമ്പോ അല്ലെ ഈ ആത്മാവിൽ, ഞാൻ വലിയ ആളാന്ന് പറഞ്ഞു, ആത്മാവിൽ വളർന്ന സൗഹൃദങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ അനുഭവം? അനുഭവം ഉണ്ടായിരിക്കുക, ഇല്ലായിരിക്കുക, അനുഭവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാ, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. രണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശ, ക്രിസ്തു എന്റെ ഒന്ന് പറഞ്ഞു, എന്റെ ഉള്ളിലിരിക്കുന്നു. പിന്നെ ഒരു കാര്യം നമ്മൾ ചോദിക്കുക, ദൈവമേ എന്തിയെ മേഘസ്തംഭം എന്തിയേ? ഇപ്പൊ എന്നോട് ചോദിക്കുക, ദൈവം എവിടാ? ഒരാളിപ്പോ കയറി ഒന്ന് ചോദിക്കുക, നിങ്ങൾ ഇവിടെ ഫോട്ടോ ഒന്നുമില്ലേ, ഫോട്ടോ വിഗ്രഹം ഒന്ന്, ദൈവം എവിടാ? ഞാൻ നിങ്ങളിരിക്കുന്ന ദൈവവേദലിനെ രക്ഷിക്കപ്പെട്ട ഓരോരുത്തരെയും ചൂണ്ടിക്കാണിച്ചു പറയും, ഞങ്ങളുടെ ദൈവം ഇരിക്കുന്നത് ആ വ്യക്തിയുടെ ഉള്ളിലാണ്. ഹല്ലേലൂയ.
ആ വ്യക്തിയുടെ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. രണ്ടാമതായി, ഇവിടെ ദൈവമുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അടുത്ത ലെവലിലേക്ക് വളരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവുമായി നിരന്തരമായ ഒരു കൂട്ടായ്മയിലായിരിക്കുക. വിൽഡർനെസ്സിലെ മാർവലസ് ആ ഒരു അനുഭവങ്ങളൊക്കെ പോയിട്ട് ആ കർത്താവ് നമ്മുടെ ഉള്ളിൽ ആ ഗ്ലോറിയസ് പ്രസൻസ് തരും. അതിന്റെ കർത്താവ് ഉള്ളിലുള്ളതിന്റെ ഗുണം എന്നറിയോ, ആത്മാവിൽ വെളിപ്പാട് പ്രാപിക്കുമ്പോഴുള്ള മെച്ചം എന്നറിയോ, നമുക്ക് എപ്പോഴും സ്വസ്ഥതയുണ്ട്. നമ്മുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടതല്ലെന്ന് നമ്മുടെ സ്വസ്ഥത. ഇനി കഴിഞ്ഞ നാളുകളിൽ എന്റെ കഷ്ടങ്ങളിൽ എന്നെ ആശ്വസിപ്പിച്ച് ഈ ചർച്ചിലുള്ള ഏറ്റവും പ്രയാസങ്ങളോട് പോകുന്നവരാ. ഇനി കുറച്ച് പ്രയാസങ്ങളിലൊക്കെ പോകുന്നവരെ പലരെ ഞങ്ങൾ പോയി ആശ്വസിപ്പിക്കേണ്ടി വന്നു. ഇതെന്താ കാരണം? ഞാൻ ഇതെന്താ കാരണം? കാരണം ഇത്രയേ ഉള്ളൂ, അവരിപ്പം ഓക്കെ ആദ്യമായിട്ട് വരുന്നത് വൈൽഡർനെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പണ്ട് മഞ്ഞ രാവിലെ പോയി പെറുക്കുമായിരുന്നു, പെറുക്കി 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 എടുക്കുമായിരുന്നു. ഇപ്പൊ മഞ്ഞ എവിടെ വീഴുന്നറിയോ? എവിടാ വീഴുന്നേ? ഹൃദയത്തിലാ മഞ്ഞ വീഴുന്നേ. ഹൃദയത്തിനകത്ത് മഞ്ഞ വീഴുന്നുണ്ട്. ഹൃദയത്തിനകത്ത് ദൈവത്തെ യേശു കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവം തരുന്നുണ്ട്. ആത്മാവിൽ വളരുന്നതനുസരിച്ചാ കാര്യങ്ങൾ വ്യത്യാസപ്പെടുന്നേ. പ്രിയമുള്ളവരെ, അങ്ങനെ നാം മുമ്പോട്ട് പോകുമ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ തിരുസാന്നിധ്യം കൂടെ ഇല്ല, ഞങ്ങളെ പുറപ്പെടുവിക്കരുത്. ആ വാക്യൊന്ന് 16 മാത്രം വാക്യോ, പുറപ്പാട് 33:16 മാത്രം. എന്താണ് ദൈവജനത്തെയും സാധാരണക്കാരെയും തമ്മിൽ വേർതിരിക്കുന്ന കാര്യം? 33 എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സസ് 15 വല്ലോ വായിച്ചാ മതി.
അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടെ
അന്ന് നിങ്ങൾ നിങ്ങളുടെ കൂടെ, ഞാൻ ചോദിക്കട്ടെ, ദൈവം നമ്മുടെ കൂടെ ഇല്ലേ? ദൈവം നിങ്ങളുടെ കൂടെ ഇല്ലേ? ഉണ്ടെന്ന് ഓഫീസിൽ പോകുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഇനി ഒരു വലിയ വഞ്ചന എന്നറിയോ പിശാചിന്റെ? സി ദൈവമക്കളെ സീരിയസ് ആയിട്ട് എടുത്താൽ എപ്പോഴും ഒരു ഗിൽറ്റി കോൺഷ്യസ് എന്നറിയോ? ഓ, ഇന്ന് വേണ്ട പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അത് ദൈവത്തിൽ നാണോന്നുള്ള ഞാൻ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഓ, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇന്ന് വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കൊന്നും ചെയ്തിട്ടില്ല. പ്രാർത്ഥിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. നീ ഓഫീസിലേക്ക് പോകുമ്പോൾ നീ ദൈവത്തിന്റെ കൂടെ കൊയറ്റമിനെ കുറിച്ചൊക്കെ ഒത്തിരി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഇനി പറയുന്നില്ല. ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു കാര്യമുണ്ട്, എന്റെ കൂടെ രാവിലെ ഇരുന്ന കർത്താവ് എന്റെ ഉള്ളിലുണ്ട്. ഞാൻ വർക്ക് ചെയ്യുമ്പോഴും ആ കർത്താവിനോട് കൂട്ടായ്മ ഞാനായിരിക്കുന്നു. ഹല്ലേലൂയ. അതിനർത്ഥം എപ്പോഴും ബൈബിൾ തുറന്ന് പ്രാർത്ഥിക്കണമെന്നാണ്. അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, അവർ നിങ്ങളെ പിടിക്കും. പക്ഷേ ആ ക്യാമറക്കാരനൊന്നും ആ കാണാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഒരു ക്യാമറയ്ക്ക് ഒപ്പിയെടുക്കാൻ കഴിയാത്തൊരു കാര്യമുണ്ട്. നിന്റെ വിശ്രമ സമയത്ത് നീയും നിന്റെ ഉള്ളിൽ വസിക്കുന്ന കർത്താവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, കർത്താവെ നീ അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജനത്തിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും. വിശേഷത എന്താ? വിശേഷത അല്ലോയിക്ക, നിങ്ങൾക്ക് എന്താ ഈ വിശേഷത? നിങ്ങൾക്കെന്താ ഈ വിശേഷത ഉള്ളത്? പറയണം. ഞങ്ങൾക്ക് വിശേഷത ഉള്ളത് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതാ ഞങ്ങളുടെ വിശേഷത. ഹല്ലേലൂയ. പ്രിയമുള്ളത്, ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത്, അറിയോ, ഇപ്പൊ എനിക്കൊരു വെളിപ്പാട് കിട്ടി, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്റെ ഉള്ളിൽ ഇരിക്കുന്നു, പിന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ദൈവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴാ വിശ്വാസയാത്രയിൽ രഫിദീമി വരുന്നത്. രഫിദി രഫിദീമി എന്ന് പറഞ്ഞ അർത്ഥം ഒയാസിസ് എന്നാ, മരിപ്പച്ചെന്നാ. പക്ഷെ അവിടെ വെള്ളമുണ്ടോ? രഫിദീമി പാളയിറങ്ങാൻ കാര്യം ഞാൻ ചിന്തിക്കുന്നു. ഇപ്പൊ ഇവരുടെ ആരും പറഞ്ഞു കൊടുത്തു, അവിടെ രഫിദീമി ഉണ്ട് കേട്ടോ, അവിടെ വെള്ളം കിട്ടുമെന്ന്. ഇനി അഗ്നിസ്തംഭവും മേഘത്തൂണും ഉള്ളി വസിക്കുന്നവൻ പഴയ രഫിദീമി പോയി അവിടെ വെള്ളം കാണത്തില്ല. പ്രൈസ് അല്ലോട്. മനസ്സിലായോ? പണ്ട് പോയപ്പോ ഇച്ചിരി തുള്ളി ഈ വെള്ളം കുടിച്ച, അതായത് ഞാൻ സമരിയക്കാരോട് പറഞ്ഞ വെള്ളം, അവള് കോരി വെള്ളം കുടിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്. പ്രിയമുള്ളവരെ, അവിടെ വെള്ളമില്ല. പിന്നെ അവിടെ വെള്ളം ഉണ്ടാണെ എന്നാ ചെയ്യണം? എന്നാ ചെയ്യണം? ഏ, വെള്ളം ഉണ്ടാണെ മോശ ദൈവത്തോട് പാർച്ചു. പുറപ്പാട് 17 പിന്നീട് വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ പറയുന്നു, മോശ ദൈവത്തോട് പാർച്ചപ്പോ ഒരു പാറ കാണിച്ചു കൊടുത്തു. ആ പാറയിൽ അടിച്ചപ്പോൾ വെള്ളം ധാരാളമായിട്ട് പുറപ്പെട്ട് എല്ലാവരും കുടിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പണ്ട് ചില രഫീദീമിലൊക്കെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ പോയ വെള്ളം, നിങ്ങൾ നിശബ്ദരാ, വെള്ളം കിട്ടുമോ ഇല്ലയോ? നിങ്ങൾ കിട്ടുമെന്നാ പറയുന്നല്ലേ. ഇനി അവിടെ പോയ വെള്ളം കിട്ടുമോ ഇല്ലയോ? കിട്ടുമെന്നാ ചിലരുടെ അഭിപ്രായം. കിട്ടുമോ ഇല്ലയോ? ഈ ലോകത്തിന്റെ, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ ആഗ്രഹിക്കുക. അതായത്, ഈ നിന്റെ ആത്മാവിന് തരുവാൻ ഈ ലോകത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. ഒന്നുകൂടെ പറയാം, നിന്റെ ആത്മാവിന് തരുവാൻ ഈ ലോകത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. എല്ലാരും അത്ര സ്വീകരിച്ചിട്ടില്ല.
നിത്യതയോളം നിലനിൽക്കുന്ന ആത്മാവിനുള്ളത്. ഇവിടുത്തെ ഒരു കടയുടെ രണ്ടുമൂന്ന് കടയുടെ പേര് പറയാമോ? എല്ലാം കിട്ടുന്ന കട ചില പറയില്ല, അവിടെ പോയേക്കാൻ പറഞ്ഞു എല്ലാം കിട്ടും അവിടെ. ഓക്കെ, ഞാൻ ചുമ്മാ പറയാം, നിങ്ങളുടെ പേരെന്ന് പറഞ്ഞു ഫിനിക്സ് മാൾ. ഫിനിക്സ് മാൾ ഇപ്പൊ എല്ലാം കിട്ടും. പക്ഷേ ഫിനിക്സ് മാളിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നീ പറയണം, എന്റെ ആത്മാവിന് തരുവാൻ ഈ മാളിൽ ഒന്നുമില്ല. ഇല്ല, അവന്റെ കയ്യിൽ ഇല്ല, ഇല്ലാത്ത എങ്ങനെ തരും? അപ്പൊ അവിടെ നേരത്തെ ഷോപ്പർ ഷോപ്പിലോട്ട് ഓടി. അവിടെ വിചാരിച്ചു ഫീനിക്സുകാരനില്ലാത്തത് അവിടെ കിട്ടുമെന്ന് അവർക്ക്, കാരണം അവിടെ പുതിയ സ്ഥല ഫോണൊക്കെ വന്നിട്ടുണ്ട്. ഷോപ്പർ ഷോപ്പിൽ ഇറങ്ങിയിട്ട് അപ്പുറത്തോട്ട് ഓടി. അപ്പുറത്തോട്ട് ഓടിയപ്പോഴും വിശപ്പ് ആത്മാവിന, ജീവന്റെ മന്നയായ ക്രിസ്തു ഇല്ലാതെ ഈ വിശപ്പ് തീരത്തില്ല. ഈ ലോകത്തിലെ എല്ലാ പൈശാചിക ബന്ധങ്ങളുള്ള ആൻസർ ഇതാണ്, തിരിച്ചു പറയേണ്ട വാക്യം ഇതാണ്, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. റിട്ടേൺ പിശാചിനോട് തിരിച്ചു പറ, അവൻ ഏത് ടോർപ്പഡ് അടിച്ചാലും തിരിച്ചു പറ, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. പിന്നെ യൗവനക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ലോകത്തിന്റെ കയ്യിൽ നമ്മുടെ ആത്മാവിന് തരാൻ ഒന്നുമില്ല. അതിനർത്ഥം നിങ്ങൾ അവിടെ ഒന്നും പോയി മേടിക്കില്ലെന്നൊന്നും അല്ല കേട്ടോ, അല്ലെന്ന്. നമുക്ക് റിയലി ആവശ്യമുള്ള സാധനം ഈ കടയിലൊന്നും കിട്ടത്തില്ല. അത് കിട്ടുന്ന ഒരേ ഒരു സന്നിധിയേ ഉള്ളൂ. അത് അതാ നമ്മൾ രാവിലെ പാടിയെ, നിന്റെ ദിവ്യ സന്നിധാനം തരും സമാധാനം, മറ്റെല്ലാം ഭീതിയുടെ സ്ഥാനമാണ്. പഴയ രഫിദീമി പോയാൽ കിട്ടുകയല്ല കേട്ടോ, പാറ തകർക്കപ്പെടണം. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കുക, രണ്ടാമത് പാറ തകർക്കപ്പെടണം, രണ്ടാമത് നിങ്ങളുടെ സപ്ലൈ ഇറ്റ് ഇസ് ബൗണ്ട്ലെസ് ആൻഡ് പെർമനന്റ് ദൈവത്തിൽ നിന്നുള്ളതാ. നിങ്ങൾക്ക് കിട്ടുന്ന സപ്ലൈ, ഇപ്പൊ കിട്ടുന്ന സപ്ലൈ ധാരാളമായിട്ടുള്ളതും നിരന്തരവുമാണെങ്കിൽ ഇറ്റ് ഇസ് ഫ്രം ഗോഡ്. കാരണം നിന്റെ സന്നിധിയിൽ എന്നും സന്തോഷവും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അനുഭവങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന സൗരങ്ങളെ നിങ്ങൾക്ക് അനുഭവം ദൈവം തരട്ടെ. ഇനി മുമ്പോട്ട് അനുഭവങ്ങളെ ആശ്രയിക്കരുത്. കാരണം അന്ന് എന്റെ നിങ്ങളുടെ മുമ്പിൽ മേഘത്തൂണും അഗ്നിസ്തംഭവുമായിരുന്ന കർത്താവ് ഇപ്പോൾ ഈ കൂടാരത്തിനകത്ത് താമസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫൈൻഡ് റെസ്റ്റ് മൈ സോൾ ഇൻ ക്രൈസ്റ്റ് അലോൺ, നോ ഹിസ് പവർ ഇൻ ക്വയറ്റ്നെസ് ആൻഡ് സ്ട്രെങ്ത്. പ്രിയമുള്ളവരെ, നമ്മുടെ കൊച്ചുപിള്ളേരായിക്കോട്ടെ വലിയവരായിക്കോട്ടെ, അനേക സീ നമുക്കെല്ലാം, എനിക്കറിയാം നിങ്ങൾക്കെല്ലാം ഒത്തിരി പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ചെറിയ പടകിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാണ് നമ്മൾ വിചാരിച്ച് തീർന്നു തീർന്നു. നമ്മൾ വിചാരിച്ച്, നമ്മൾ പലപ്പോഴും വിചാരിച്ചു, ഞാൻ വിചാരിച്ചിട്ടുണ്ട് എല്ലാം തീർന്നെന്ന്. പക്ഷേ യേശു വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നിങ്ങളുടെയും പടകിലുള്ളത് കൊണ്ട് അവൻ അമരത്ത് തലവച്ചുറങ്ങുക നമുക്ക് തോന്നിയാലും ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചോണം, തിരമാലകൾക്ക് എത്ര ശക്തിയുണ്ടെന്ന് തോന്നിയാലും ആ തിരമാലകളിലൂടെ സകല അന്ധകാര സൈന്യങ്ങളും നിങ്ങളെ നോക്കി അലറി വിളിച്ചാലും നിങ്ങളെ ഭീതിപ്പെടുത്തി നിങ്ങളുടെ ഹൃദയം ആലില പോലെ വിറച്ചാലും സത്യവചനത്തെ മുറുകെ പിടിക്കണം. ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഇസ് ഇൻ മീ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. നിങ്ങൾ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ നേരെ ടെംപ്റ്റേഷൻ പാപത്തിന്റെയോ ലോകത്തിന്റെയോ മറ്റു കാര്യങ്ങളോ ചിന്തകളാൽ ഭാരപ്പെടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം വിളിച്ചു പറയണം, ഈ പടക് മുങ്ങിപ്പോകത്തില്ല. കാരണം ഈ പടകിന്റെ നാഥൻ സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അതിലേക്ക് വരിക. അങ്ങനെ നമ്മള് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴാ അടുത്തത് എന്നാ വരുന്നറിയോ? നമ്മൾ വിചാരിച്ചു ചിലവരൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ വന്നപ്പം, ചിലര് നിങ്ങളെ പറഞ്ഞ് വഞ്ചിക്കരുത് ആരും കേട്ടോ, പ്രാർത്ഥനയ്ക്കൊക്കെ പോയാൽ മതി, വേറെ എല്ലാ പ്രശ്നവും തീരും. പ്രാർത്ഥനയ്ക്ക് പോയാൽ തീരുന്ന പ്രശ്നമുണ്ട്, തുടങ്ങുന്ന പ്രശ്നമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്ക് പോയാൽ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, അറിയുന്നതിന് മുമ്പ് പിശാച് നമുക്ക് ശത്രുവല്ലായിരുന്നു. ദൈവത്തെ അറിഞ്ഞ ശേഷം ഏത് ശത്രു വന്നു? പിശാചുണ്ട്, ജഡമുണ്ട്, ലോകമുണ്ട്, മൂന്ന് ശത്രുവുണ്ട്. അപ്പം നിങ്ങളെ ആരെങ്കിലും പ്രീച്ചേഴ്സോ ആരെങ്കിലും പറഞ്ഞ് വഞ്ചിക്കരുത് കേട്ടോ. ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മതി കേട്ടോ, എല്ലാം ഓക്കെ ആവും, ഞങ്ങളത് പറയത്തില്ല. ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തോണം. കാരണം ദൈവം ദൈവമായിരിക്കുന്നതുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. നീ ദൈവത്തിന്റെ മകനും മകളും ആയതുകൊണ്ട് നിന്നെ നടത്താൻ ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. അപ്പം അവിടെ ചെന്നപ്പോഴത്തേനാണ്ട്രാ ഒരുത്തം പുറകെ വന്നടിക്കുക. ആരാന്നറിയോ? പുറകെ നിന്ന് ആക്രമിക്കുന്നതിന് ആരാന്നറിയോ? പിശാച് എന്നൊക്കെ പറയാം. ആ വാക്ക് പറ ഏതാ? പഴയ നീ ഇവിടെ വായിച്ചു പോണം. ഏതാ? അമാലേക്യം. അമാലേക്യം വന്ന് പാവം. ഒരു കാര്യം അതിനോട് പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ അമാലേക്കിന്റെ അറ്റാക്കും രഫീദീമിലെ അമാലേക്കിന്റെ അറ്റാക്ക് വന്ന എപ്പോഴാന്നറിയോ? ഇവര് പട്ടി തീർന്നപ്പോഴല്ല, ഇവർക്ക് നല്ല ആത്മീയ സമൃദ്ധി ഒക്കെ ഉണ്ടായിരുന്ന സമയത്താ വന്നത്. നമ്മൾ വിചാരിക്കില്ലേ ദൈവത്തിന്റെ കൺട്രോൾ എല്ലാത്തിലും ഉണ്ട്. ഇപ്പോഴെങ്ങാനും വല്ല പിശാജ് അടിക്കുവോ? ആത്മാവിൽ ബലത്തോടിരിക്കുമ്പം പിശാജ് എന്നെ എതിർക്കാനുള്ള ആത്മബലം കൂടെ തന്നിട്ടേ അവനെ അനുവദിക്കത്തുള്ളൂ. ഹല്ലേലൂയ.
അപ്പൊ എന്നാ ചെയ്യുന്നത്? അമാലിക്ക് വന്ന് എന്നാ ചെയ്യുന്നു? ജോഷുവ പോയി യുദ്ധം ചെയ്യണം. ഞാൻ കുറച്ച് സമയമേയുള്ളൂ. എന്താ ചെയ്യണ്ടേ? മോശ മലയുടെ മുകളിലേക്ക് കയറി കൈയും പൊക്കി നിൽക്കുക. നമുക്കിതൊക്കെ അറിയാം. അഹരോനും ഹൂരും കൂടെ കയറി കൈയൊക്കെ പൊക്കി. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഒന്നാലോചിക്കുക. ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് കൈ പൊക്കുക, താഴെ വലിയ രഥങ്ങളും കുതിരകളും ആയിട്ട് യുദ്ധം ചെയ്യുക. ഇയാളുടെ കൈ പൊങ്ങുമ്പം അവര് ജയിക്കുക. ഇയാളുടെ കൈ താഴുമ്പം അവര് എന്തോ എന്താ? നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ലോകത്താർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ, ഈ മോശ കൈ ഉയർത്തിയപ്പോൾ അലങ്കാരികമായിട്ട് പറയട്ടെ, മോശയുടെ കൈ ദൈവത്തിന്റെ സിംഹാസനത്തിൽ സ്പർശിച്ചു. ഹല്ലേലൂയ. കാരണം അവിടെയാണ് ഈ ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ കീ ഇരിക്കുന്നത്. ഹല്ലേലൂയ. സകല നക്ഷത്രങ്ങളെയും, ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സീസ്, സകലത്തെയും ഉണ്ടാക്കിയവൻ, ഭൂമിയെ, സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ തിരിക്കുകയും ഭൂമിയിലുള്ള സകല മനുഷ്യന്റെയും വഴികളെ മുദ്രയിടുകയും രാജാക്കന്മാര് വീഴണമോ എഴുന്നേക്കണമോ എന്ന് തീരുമാനിക്കുകയും ഒരു രാജാവിനെ വാഴിക്കുകയും വേറൊരുത്തനെ നീക്കുകയും ചെയ്യുന്ന സർവശക്തനായ പിതാവിന്റെ സിംഹാസനത്തിൽ നിന്റെ കരങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്നും മറുപടി വരിക തന്നെ ചെയ്യും. ചെയ്യുമ്പോഴൊക്കെ പ്രാർത്ഥിച്ച് ക്ഷീണിച്ചിരിക്കുന്ന ദൈവവേദലെ, നിന്റെ കരം നീ രാത്രിയിൽ ഉയർത്തുമ്പോൾ, പകൽ ഉയർത്തുമ്പോൾ നീ സിംഹാസനത്തിൽ മാത്രമല്ല, നിന്റെ പ്രിയനായ കർത്താവിന്റെ കരങ്ങളാണ് പിടിക്കുന്നത്. അവനാണ് സകലത്തിന്റെയും, സകലവും അവന്റെ കാൽക്കീഴിലാണ്. അവൻ സർവത്തെയും ഉണ്ടാക്കിയവനാണ്. ഉണ്ടായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. ആ രാജാതി രാജാവിന്റെ നിന്റെ കൈയൊരു പക്ഷെ ക്ഷീണിക്കുന്നു എന്ന് തോന്നിയാലും നീ ക്ഷീണിച്ചു പോകരുത്. ദൈവത്തിലെ നീ പിടിച്ചിരിക്കുന്നത് ദൈവസിംഹാസനത്തില്, യാഗപീഠത്തിന്റെ കൊമ്പുകളില്, ക്രൂശിന്റെ തണലില്, കർത്താവിന്റെ കയ്യിലാണ് നീ പിടിക്കുന്നത്. നിന്റെ കാര്യങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ ദൈവജനം ജയിക്കുക തന്നെ ചെയ്യും. നമുക്ക് ദൈവത്തെ ആസ്വദിക്കാം. ഹല്ലേലൂയ. ആരെങ്കിലും പ്രാർത്ഥന ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറയുക, അന്ന് മോശയാണെങ്കിൽ ഇന്ന് ഞാൻ ദൈവത്തിന്റെ മകനാ, ഞാൻ ദൈവത്തിന്റെ മകളാ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കഴിവുകൊണ്ടോ ഗുണം കൊണ്ടോ അല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ ചെയ്തെടുത്ത ദൈവത്തിന്റെ പ്രവൃത്തിയാൽ, അവന്റെ രക്തം എന്നെ വീണ്ടെടുത്തത് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന് എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് സാക്ഷ്യം പറയുമ്പോൾ, വേണ്ടുമെന്ന് പ്രാർത്ഥിക്കേണ്ട എങ്ങനെയും ഞാൻ അറിയാതെ തളർന്നിരിക്കുമ്പോൾ, എന്റെ ഉള്ളിരുന്നു കൊണ്ട് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യുദ്ധങ്ങൾ ക്ഷീണിച്ചു പോകരുത് പ്രിയമുള്ളവരെ. എത്ര വലിയ ടെംപ്റ്റേഷൻ ആയിക്കോട്ടെ, എത്ര വലിയ പോരാട്ടങ്ങളോ പരാജയങ്ങളോ ആയിക്കോട്ടെ, ഒരുപക്ഷെ നിനക്ക് തന്നെ തോന്നിക്കാണ് എന്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന്. പക്ഷെ നിനക്ക് സിംഹാസനത്തിലിരിക്കുന്നവൻ ആരാണെന്ന് നീ മനസ്സിലാക്കിയാൽ, നിന്റെ ശക്തി, ബൈബിൾ പറയുന്നു 1000 കുതിരകളുടെ ശക്തി നിനക്കുണ്ടാകും. അതുകൊണ്ടാണ് ഉത്തമഗീതങ്ങളുടെ പ്രിയനോട് പറഞ്ഞത്, പ്രിയനെ നീ മലകളിൽമേൽ ചാടി വരിക, ഞാൻ നിന്റെ പിന്നാലെ വരാം, കുന്നുകളിൽമേൽ കുതിച്ചുകൊണ്ട് വരാം. ശീലങ്കാടി ചോദിക്കും, നിനക്ക് എവിടുന്ന ശക്തി കിട്ടുക? അവള് പറഞ്ഞത്, എന്റെ പ്രിയൻ മലകളിൽമേൽ ചാടിയും കുന്നുകളിൽമേൽ കുതിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ പ്രതികൂലങ്ങളെയോ മലകളെയല്ല നോക്കുന്നത്, അതിനെ സകലത്തെയും തരണം ചെയ്യുന്ന കർത്താവിനെയാണ് ഞാൻ നോക്കുന്നത്. ഹല്ലേലൂയ. ഈ പാട്ടറിയാൻ എന്നോട് ചേർന്ന് പാടുക. യഹോവയാം മഹാപ്രഭു നീ എത്ര നല്ലവൻ, നിന്നാമം എത്ര മാധുര്യം അതെന്തു ശ്രേഷ്ഠമേ. യഹോവനിസീ എന്ന നാമമുള്ളവനെ, എനിക്കായി സകലവും കരുതിയിടുന്നവനെ, പോരാട്ട നേരം ജയക്കൊടിയുമായി പോർക്കളത്തിൽ കർത്തനുണ്ടു കാവലായി, പോർക്കളത്തിൽ കർത്തനുണ്ടു കാവലായി, എന്റെ രക്ഷക എന്റെ ദൈവമേ, നിന്നിലായ നാ എന്തു ഭാഗ്യമേ, എന്റെ രക്ഷക എന്റെ ദൈവമേ, നിന്നിലായ നാൾ എന്തു ഭാഗ്യമേ. പ്രിയമുള്ളവരെ, മുമ്പോട്ട് തന്നെ പോവുക, ശ്രദ്ധിക്കുക. പുറകിലിരിക്കുന്ന ഞാൻ പറയുന്നവരെ തെറ്റിദ്ധരിക്കരുത്. ഒരു സുവിശേഷൻ ഇങ്ങനെ എഴുതി, ടേക്ക് ദ ഫ്രണ്ട് സീറ്റ് ഇൻ ദ ചർച്ച്, ഡോണ്ട് സിറ്റ് ബാക്ക്. ആത്മാവിൽ എടുക്കുക, എവിടെ ഇരിക്കുന്നുള്ളതല്ല. ഓൾവേസ് കം ടു ദ ഫ്രണ്ട്, ഓൾവേസ് പ്രസ് ഫോർവേഡ്. കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുക, നീയല്ല യുദ്ധം ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും, ദൈവമേ ഓ ജഡം എന്നെ പരാജയപ്പെടുത്തിയിട്ടുണ്ടാകാം, ഞാൻ ശിശുമായിരുന്നപ്പോൾ എന്നെ പരാജയപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷെ പുരുഷനായ ക്രിസ്തു, സർവാംഗ സുന്ദരനായവരുടെ ഉള്ളിൽ വളർന്നു വരുമ്പോൾ അതിനെ നോക്കി ഹേ മരണമേ വിഷമുള്ളവിടെ നിന്ന് ചോദിപ്പാനുള്ള ആത്മബലം ദൈവം നമുക്ക് തരും. അത് നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടല്ല, സൈന്യബലത്താലുമല്ല, ശക്തിയാലുമല്ല. യവനക്കാരോട് ഞാൻ പറയുക, ലോകത്തോടും ജഡത്തോടും പിശാചിനോടും നീ യുദ്ധം ചെയ്യുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആഗാഗിനെ അതെ കൊണ്ടുവന്ന് സാമുവലിന്റെ കയ്യിലെ ഏൽപ്പിക്കുന്നത്, സാമുവൽ ആഗാഗിനെ വെട്ടി പീസാക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ നാം എത്ര വിചാരിച്ചിട്ടും അതെ നാം തളർന്നു പോകുന്ന വിഷയങ്ങളെ ദൈവരങ്ങളിൽ കൊടുത്താൽ ദൈവം ആഗാഗിനെ വെട്ടിത്തുണ്ടെന്നുടമാക്കും. നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൂടെ എഴുന്നേറ്റ് പ്രകാശിക്കണം. നിന്റെ കോളേജിൽ നിന്ന് എഴുന്നേറ്റ് പ്രകാശിക്കണം. നിന്റെ എല്ലാവരും നിനക്കെതിരായിരിക്കാം. നിന്റെ ക്ലാസ് നീ മാത്രമേ ഉള്ളായിരിക്കാം ബിലീവർ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ബിലീവർ നീ മാത്രമല്ല, സർവശക്തനായ കർത്താവ് നിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. പറയണം, എന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ ആ പുറപ്പാട് ഉത്സവം അതിന്റെ യഹോവയ്ക്ക് യുദ്ധമുണ്ടെന്നുള്ള ഭാഗം മാത്രം ഒന്ന് വായിച്ചാട്ടെ. അതെ, പുറപ്പാട് ഉത്സവം അതിന്റെ 17-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. യുദ്ധം ചെയ്ത് ക്ഷീണിച്ച ജനം വായിക്കേണ്ട വാക്യമാണത്. 17:16 അമാലേക്കിന് അവസാനം തോറ്റു കേട്ടോ. യോശുവ സകലണത്തിനെ തോപ്പിച്ചു. യോശുവ അല്ലേ തോപ്പിച്ചത്? ആരാ തോപ്പിച്ചേ? കർത്താവിന്റെ കൺട്രോൾ കീ കർത്താവിന്റെ കയ്യിലായിരിക്കുന്നത്. കർത്താവ് ഒരു ഞാൻ ഒരു ലിവർ പിടിച്ചിരിക്കുമ്പോൾ തോറ്റുപോയി. അടുത്ത വായിച്ചാട്ടെ. ബിക്കോസ്
യഹോവയുടെ സിംഹാസനത്താണ്.
ആ
യഹോവയ്ക്ക്.
സുനീഷ് ഒരു മിനിറ്റ്. ആർക്കാ യുദ്ധം? യഹോവയ്ക്കാ യുദ്ധം. മറക്കരുത്, യുദ്ധം യഹോവയ്ക്കുള്ളതാ. നമ്മൾ ശരിക്കും ദൈവമേ ശരി, നമുക്ക് യുദ്ധം ഉണ്ടെന്ന് ഇല്ലെന്നല്ല, പക്ഷെ മറക്കരുത്, ചില വിഷയങ്ങളോട് നാം പോരാടി തളരുമ്പോൾ, പ്രത്യേകിച്ച് അമാലിക്കൻ ഏശാവിന്റെ പിന്തുണക്കാരനാ, പുറകിൽ നെറ്റയക്കുന്നതിന് യാതൊരു സെൻസും ഇല്ലാത്തവനാ. ആ പിശാചോ ആ ജഡമോ ആയിക്കോട്ടെ, മനസ്സിലാക്കണം. ബിക്കോസ് ദ ലോർഡ് ഗോസ് ഓൺ ദാറ്റ് ലോർഡ് വിൽ ഹാവ് വിൽ വാർ വിത്ത് യഹോവയ്ക്ക്. എന്റെ ബൈബിളിൽ ഞാൻ വരച്ചിട്ടുണ്ട്, യഹോവയ്ക്ക് അമാലിക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലെറ്റ് ലോർഡ് ഫൈറ്റ് അവർ ബാറ്റിൽസ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അമാലിക്കിനോട് തലമുറ തലമുറയായി യുദ്ധവീരനായ നമ്മുടെ കർത്താവ് യുദ്ധം ചെയ്യട്ടെ. ഹല്ലേലൂയ. യഹോവ നിസി, അവൻ നമ്മുടെ കൊടിയായിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു ദൈവ സാന്നിധ്യത്തിലാണ് മരുഭൂമി ഉദ്യാനമായി മാറുന്നത്. അങ്ങനെ കൂടാരമടിച്ച് ജനം കനാനിൽ ചെന്നു. എന്താ ഇതിന്റെ അർത്ഥം? കൂടാരം അവസാനം കനാനിൽ ചെന്നപ്പോൾ കൂടാരമൊക്കെ അഴിച്ചു വെച്ചിട്ട് അവര് കൃഷി മറ്റു കാര്യങ്ങൾക്കായിട്ട് പോയി. ദൈവസാന്നിധ്യത്തിന്റെ കൂടാരത്തിൽ കർത്താവിനോട് ഇരിക്കുന്ന പ്രിയവേദലെ, ഒരു ദിവസം വരുന്നുണ്ട്, പിന്നീട് ആ കൂടാരം അഴിക്കത്തില്ല. ഹല്ലേലൂയ. അതൊരു എറ്റേണൽ വർഷിപ്പായിരിക്കും. ആ കൂടാരം പിന്നെ അടിച്ചു വേറൊരിടത്തോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇതാ മനുഷ്യരുടെ കൂടി ദൈവത്തിന്റെ കൂടാരം. ദൈവം താൻ അവരുടെ ദൈവമായിരിക്കുന്നു, അവരവന്റെ ജനമായിരിക്കുന്നു. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. ദുഃഖമോ നെടുവിറപ്പോ നിലവിളിയോ വേദന ഇനിയും ഉണ്ടാവുകയില്ല. പ്രിയ സൗരങ്ങളെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനർത്ഥം നമ്മളെ ലേസി ആകണം എന്നുള്ളതല്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട് സ്നേഹിക്കുന്നു? വെറുതെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ കരുതുന്നു എന്തുകൊണ്ട്? തന്റെ മക്കളായതുകൊണ്ട്. നോ റീസൺസ്, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയാനില്ല. എപ്പോഴാ സ്നേഹം ആരംഭിച്ചത്? നമ്മൾ ഏറ്റവും കുഴിയിൽ കടന്നപ്പോഴാ. ഈ ഫൗണ്ടേഷൻ നിന്നുകൊണ്ട് വേണം യുദ്ധം ചെയ്യാൻ. അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട്. സഭയ്ക്ക് വേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന് ഫുഡ്, രണ്ട് റെസ്റ്റ്. ദൈവനത്വമാകുന്ന മന്ന ഡെയിലി പൊഴിയും കഴിക്കുക, ധാരാളം കഴിക്കുക. റെസ്റ്റ്, ഇടയനോടുകൂടി ആയിരിക്കുക. അങ്ങനെയാണ് ബൈബിൾ എന്റെ ഫേവറേറ്റ് പുസ്തകത്തിൽ തുടങ്ങുന്ന. എങ്ങനെയാണ്? അവന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് കന്യകുമാർ നിന്നെ സ്നേഹിക്കുന്നു. തീർന്നില്ല നിന്റെ തൈലം സൗരഭ്യമായത്. തീർന്നില്ല. ട്രൂമി ലോർഡ്, വി വിൽ റൺ ആഫ്റ്റർ യു. നിങ്ങളുടെ വീട്ടിൽ ഒരുപക്ഷെ ഞാൻ ആരെങ്കിലും വന്നാൽ, നിങ്ങളൊരു പക്ഷേ റിസപ്ഷൻ റൂമിൽ അവരിരുത്തിയേക്കാം, സിറ്റ് ഔട്ടിൽ ഇരുത്തിയേക്കാം, കൂടിപ്പോയ ഡൈനിങ് റൂമിൽ ഇരുത്തിയേക്കാം, എന്നാൽ നിങ്ങളുടെ ഏറ്റവും പ്രിയ വ്യക്തിയെ മാത്രമേ നിങ്ങൾ പള്ളിയറയിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. രാജാവിനെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നു. സർവശക്തനായ ദൈവത്തിന്റെ പാലസിൽ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞാൽ ആ വ്യക്തി ഏറ്റവും അധികം സ്നേഹിക്കുന്ന അർത്ഥം. ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ച് ആനന്ദിക്കും. അവൾ തീരുമാനത്തിലെത്തി. പള്ളിയറി വന്നപ്പോൾ മനസ്സിലായി, ഞാൻ കറുത്തവളെങ്കിലും എനിക്ക് കുറവുകളുണ്ട്. കേദാരി കൂടാരങ്ങളെ പോലെ അഴകുള്ളവളാകുന്നു. മറ്റുള്ളവരോട് പറഞ്ഞ് എനിക്ക് ഇരുന്നിടം പറ്റിയിരിക്കാലും, വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും എന്നെ തുറച്ചു നോക്കരുത്. പിന്നെ ചോദിച്ചു, പ്രിയ പ്രാണപ്രിയനായ കർത്താവെ, നീ എവിടെയാ ആടുകളെ മേയ്ക്കുന്നേ? ഉച്ചയ്ക്ക് കടത്തുന്ന എവിടെയാ? ഞാൻ എന്തിനാ ഇങ്ങനെ മുഖം മൂടി ഡൗൺ ആയിട്ടിരിക്കുന്നത്? അവള് പറഞ്ഞു, ഫോളോ. ആദ്യം പറഞ്ഞു കം, രണ്ട് പറഞ്ഞു ഫോളോ. ഇടയന്മാരുടെ കൂടാരങ്ങളെ, അതെ കൂടാരങ്ങളുടെ അരികെ നീ മേയ്ക്കുക. പിന്നെ പറഞ്ഞു, രാജാവിനെ പള്ളിയർ വിരുന്നു വീട്, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ ആസ്തി അനുസരിച്ച് നിങ്ങൾ ഓക്കെ വെജിറ്റേറിയനോ ബിരിയാണിയോ ഇറച്ചോ മീനോ ഐസ്ക്രീമോ ഒക്കെ തരുമായിരിക്കാം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, യേശു നിങ്ങളെ വിരുന്നിന് ക്ഷണിക്കുമ്പോൾ അവന്റെ ടേബിളിൽ എന്തൊക്കെ ഉണ്ടാവും? രാജാവിന്റെ ടേബിളിൽ എത്ര ഐറ്റം ഉണ്ടാവും? വീടാണോ രാജാവിന്റെ ടേബിളിൽ എന്നും വിഭവങ്ങൾ നിറഞ്ഞിരിക്കുക. അത് ഓരോ ദിവസവും പുതിയത് മിസ് ചെയ്യരുത്. കിങ്സ് ടേബിൾ, ഡോണ്ട് മിസ് ദ കിങ്സ് ടേബിൾ. രാജാവിന്റെ ആ ഒരു ഒരു നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കർത്താവ് ഉണ്ടാക്കി വെച്ചതാ, അത് നിങ്ങൾ മിസ് ചെയ്യരുത് പ്ലീസ്. ഈ ലോകം നമ്മളെ വലച്ചു കളയരുത്. രാജാവിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കും, അങ്ങനെ ചുമ്മാ ഇരുന്ന് കഴിച്ചിട്ട് പോവാണോ? നോ നോ, രാജാവിന്റെ മുഖത്തേക്ക് നോക്കണം. രാജാവിന്റെ ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കണം. അപ്പോൾ കയ്യിലൊരു സുഗന്ധദ്രവ്യം ഉണ്ടാവും. അതുകൊണ്ട് എല്ലായിടത്തും പോകുന്നേ. എന്നിട്ട് പറഞ്ഞു, കർത്താവേ നമ്മുടെ ഈ ഈ റൂമൊക്കെ പച്ചയാ. പച്ചയെന്ന് പറഞ്ഞാൽ ക്രിസ്തു നിത്യഹരിതനാ, വല്ലപ്പോഴും വാടുന്നവനല്ല. എവർഗ്രീൻ ക്രൈസ്റ്റ്, എന്നും അവൻ നിത്യനാ, അവന്റെ സ്നേഹം എന്നും പുതിയതാ. അപ്പോൾ അപ്പോ അവൾ പറഞ്ഞു, ഞാൻ ശാരൂനിലെ പരിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവും. സാധാരണ, വളരെ സാധാരണ ഒരു വ്യക്തിയാ. പക്ഷേ ഈ താഴ്വരയിൽ ഒന്നുമില്ലാ നിൽക്കുന്ന എന്നെ ദൈവം സൂക്ഷിക്കുമോ? അതെ, വിശ്വാസത്താൽ ദൈവശക്തിയാൽ നീ പരിപാലിക്കപ്പെടുന്നു. മുള്ളുകളുടെ ഇടയിൽ ലില്ലി പുഷ്പം പോലെ കന്യകുമാരുടെ ഇടയിൽ എന്റെ പ്രിയരിക്കുന്നു. എന്നിട്ട് അവസാനം ഒറസ്റ്റിലേക്ക് വരികയാണ്. അവൻ എന്നെ വീഞ്ഞുവീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹത്തിന്റെ കൊടിയായിരുന്നു. എന്നിട്ട് അവള് പറയുകയാണ്, അതെ, ഐ സാറ്റ് ക്വയറ്റ്ലി ആ മരത്തിന്റെ ചുവട്ടിൽ, എവർഗ്രീൻ ആയിരിക്കുന്ന യേശുവിന്റെ ചുവട്ടിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. സഭയെ കർത്താവ് വിളിക്കുകയാണ്, കം എവർഗ്രീൻ, നിത്യഹരിതനായ ക്രിസ്തു, ആ കാട്ടുമരങ്ങൾക്കിടയിലെ നാരകമായ ക്രിസ്തുവിന്റെ തണലിൽ സിറ്റ് ക്വയറ്റ്ലി, വളരെ ശാന്തമായിട്ടിരിക്കുക. അവിടെയാണ് വേല ആരംഭിക്കുന്നത്. കർത്താവ് പറയും, വി നീഡ് മോർ ഗ്രേസ്. കർത്താവിന്റെ സ്നേഹത്തെ കൂടുതൽ ഉൾക്കൊള്ളുവാൻ, വി നീഡ് മോർ ഗ്രേസ് ആൻഡ് പവർ. കർത്താവ് മതിൽ എന്നിട്ട് കർത്താവളെ വിളിച്ചു, മൈട്ടാവോ എന്റെ പ്രാവിന്റെ കണ്ണുള്ളവളെ ആദ്യം വിളിച്ചു. കാരണം അവൾ കർത്താവിനെ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ വിളിച്ചു, പ്രാവേ നീ ആത്മാവിൽ നയിക്കപ്പെടുന്നവളാ. എന്നിട്ട് നമ്മളോട് ആരും പറയാത്തൊരു കാര്യം കർത്താവ് പറഞ്ഞു, നീ സർവാംഗ സുന്ദരി, യു ആർ പെർഫെക്റ്റ്. ഇന്നുവരെ ആരും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ നോക്കി, യു ആർ പെർഫെക്റ്റ്, നിന്നിൽ ഒരു ഊനവുമില്ല. അവൾക്കിടയ്ക്ക് അവനെ മിസ്സായി. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. എല്ലായിടത്തും നടന്നു ചോദിച്ചു, കണ്ടോ കൂട്ടായ്മകൾ ഇങ്ങനെ ഉണ്ടായിരുന്നോ? ബുധനാഴ്ച പ്രാർത്ഥനയ്ക്ക് കർത്താവ് വന്നായിരുന്നോ? വെള്ളിയാഴ്ച ഉണ്ടായിരുന്നോ? അവസാനം മനസ്സിലായി, ബുധനാഴ്ച പ്രാർത്ഥനയിൽ ഞായറാഴ്ചയും മാത്രമല്ല, ഈ കർത്താവ് എന്റെ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, എന്റെ തിരക്കിൽ ഞാൻ മറന്നുപോയതാ. അവരോട് പറഞ്ഞു, ഇവനത്ര എന്റെ പ്രിയൻ, ഇവനത്രേ എന്റെ എന്റെ പ്രിയൻ. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. മരുവിൽ നിന്നു പ്രിയൻ മേൽ ചാരി വരുന്നോളിവളാരുപോൽ, മരുവിൽ നിന്നും പ്രിയൻ മേൽ ചാരി വരുന്നോളിവളാരുപോൽ, വനത്തിൽ കൂടെ പോകുന്നേ ഞാനും സുന്ദരാജ്യത്തിൽ ചേർക്കണേ, കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനെ എന്നെ വിടല്ലേ, ഓടൂ ഞാൻ വരുന്നേ എന്റെ സങ്കടമങ്ങു തീർക്കണേ.
കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. ഇന്ന് ഞാൻ ഈ ആലയത്തിൽ നിന്ന് പോകുന്നത് നിരാശനായിട്ടോ ഡൗൺ ആയിട്ടോ അല്ല. രക്ഷിക്കപ്പെട്ടപ്പോ ഇതിലെ നീ പറയുക, ക്രൈസ്റ്റ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, ദ എറ്റേണൽ വൺ, ദ ഇമ്മോർട്ടൽ വൺ, ദ ഓൾമൈറ്റി, ഹല്ലേലൂയ, ദ സോവറിൻ ലോർഡ്, ഓമ്നിപ്രസന്റ്, ഓമ്നിഷ്യന്റ്, ഓമ്നിപൊട്ടന്റ്, രാജാതിരാജാവ്, കർത്താതി കർത്താവ്, സകല പ്രപഞ്ച കോളങ്ങളെയും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, സകലത്തെയും ഉണ്ടാക്കുകയും നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന എന്റെ കർത്താവ്, എനിക്ക് വേണ്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മണ്ണിലൂടെ നടന്ന്, ക്രൂശിൽ എനിക്ക് വേണ്ടി ജീവനെ തന്നു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി, പെന്തക്കോസ് നാളിൽ ആത്മാവിൽ സഭയിലേക്ക് കടന്നു വന്ന എന്റെ ഉള്ളിൽ വസിക്കുന്ന കർത്താവേ, രാവും പകലും നിന്റെ കൂട്ടായ്മ എനിക്ക് നൽകണമേ. കണ്ണീരോടെ കർത്താവോട് പറ കർത്താവേ, ഐ നീഡ് യുവർ പ്രസൻസ് എവരി ടൈം ലോർഡ്, എനിക്ക് നിന്റെ സാന്നിധ്യം ആവശ്യമാ കർത്താവേ. അത് ഞാൻ ആത്മകണ്ണുകൾ തുറന്നു നീ പുറത്തേക്കല്ല, എന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ, എന്റെ ഉള്ളിലിരുന്ന് ഗാനങ്ങൾ ആലപിക്കുന്ന കർത്താവ് ഗാനങ്ങൾ ആലപിക്കുമ്പോൾ എനിക്കെങ്ങനെ പാടാതിരിക്കാൻ കഴിയും? ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. പാറയുടെ പുലർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. കർത്താവ് നമ്മെ വിളിക്കുകയാണ്. ഈ സഭയിൽ നിന്ന് പോകുമ്പോഴും ആ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കട്ടെ, ഓഫീസിൽ, അടുക്കളയിൽ, കാറിൽ, ബൈക്കിൽ, എല്ലായിടത്തും ആ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കട്ടെ. ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു.
ഓക്കെ, സ്വരങ്ങൾ നമുക്ക് തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒത്തിരി കുറെ ടോപ്പിക് വിനോയ് സ്വര സംസാരിച്ചായിരുന്നു. വീട്ടിൽ ചെന്നിരുന്ന് വീണ്ടും ധ്യാനിക്കുമ്പം കൂടുതൽ കാര്യങ്ങൾ കർത്താവ് നമുക്ക് ബോധ്യം തരും ഈ കാര്യങ്ങളെക്കുറിച്ച്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ്, അനുഭവങ്ങളിൽ നിന്ന്, പുറമേയുള്ള അനുഭവങ്ങളിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരിക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. കർത്താവ് എവിടെയാ? ഉള്ളിൽ വസിക്കുന്നു. ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. യേശു എന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? വസിക്കുന്നുണ്ട്. പലപ്പോഴും ദൈവമക്കള് ആദ്യത്തെ അനുഭവമാണ്, ഇസ്രായേൽ മക്കള് പോയപ്പോൾ എന്താ, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്വമാണ്. എന്തിനാ അത് കാണിക്കുന്നേ? അത് പുറമേയുള്ള അനുഭവങ്ങളെ കാണിക്കുന്ന, പുറമേയുള്ള അനുഭവങ്ങൾ. ഒരു പക്ഷേ ഒരു എന്നാ പറയുന്നത്, ഒരു മീറ്റിംഗിൽ പോയി ഒരു ശാരീരികമായ ഒരു ഒരു അനുഭൂതി ഉണ്ടായി, അല്ലെ ചില അത്ഭുതങ്ങൾ കണ്ടപ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി, അതൊക്കെ ആദ്യ കാലഘട്ടം. പക്ഷെ ആ ദൈവസാന്നിധ്യം എങ്ങോട്ടേക്ക് മാറി? എങ്ങോട്ടേക്ക് മാറി? കൂടാരത്തിലേക്ക് മാറി, അല്ലെ പെട്ടകത്തിലേക്ക് മാറി എന്ന് പറഞ്ഞതുപോലെ പുറമേയുള്ള അനുഭവങ്ങളാണ് ആദ്യകാലത്തുള്ളത്. ഇനി ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്ന മാത്രം നോക്കിയിരിക്കരുത്, ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു എന്ത് ചെയ്യുന്നുണ്ട്? വസിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെയും ആ കാര്യം അവിടെ സംസാരിച്ചിരുന്നു മീറ്റിംഗിൽ, ഇതേ കാര്യം പറഞ്ഞു, ദ ക്രൈസ്റ്റ് ഇൻ യു. ഇതൊരു വെളിപ്പാടാ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ മർമ്മത്തിന്റെ മഹിമാദനം ജാതികളുടെ ഇടയിൽ അറിയിക്കുവാൻ ദൈവത്തിന്റെ പ്രസാദമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു, വസിക്കുന്നു. സ്വരങ്ങൾ, ഈ ഒരൊറ്റ വെളിപ്പാട് നിങ്ങളുടെ മുഴു ജീവിതത്തെ മാറ്റിമറിക്കും. അതൊരു മർമ്മമാ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് അതിന്റെ ആഴം ഒന്ന് ഗ്രഹിപ്പിച്ചു തരണേ. എന്റെ ഉള്ളിൽ വസിക്കുന്ന കർത്താവ്, എന്റെ ഉള്ളിൽ വസിക്കുന്ന കർത്താവ്. ഞാൻ ഓഫീസിലായിരിക്കുമ്പോഴും ഒക്കെയും ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എവിടെയായിരുന്നാലും എന്റെ ഉള്ളിൽ ആരുണ്ട്? ക്രിസ്തു വസിക്കുന്നുണ്ട്. എനിക്ക് ആ കർത്താവുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ആ കർത്താവ് എന്നോട് സംസാരിക്കും. അനുഭവിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, ഇല്ലെങ്കിൽ അതിലേക്ക് വളരാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ഈ ഒരു സാന്നിധ്യം. രണ്ടാമത് ഇതിന്റെ കൂടെ ഈ വെളിപ്പാടുള്ളവർക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ടെന്നറിയാമോ? ആ ഒരു റെസ്റ്റ് ഉണ്ട്, റെസ്റ്റ്. എനിക്കത് ഒത്തിരി സന്തോഷം. വിനോദസോരൻ ആ ഒരു കാര്യം പറഞ്ഞു, എന്താ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പരിപാടിയും ചെയ്യാതെ വീട്ടിലിരിക്കുമ്പോൾ കിട്ടുന്നൊരു കാര്യമാണോ റെസ്റ്റ്? ഞാൻ പറയാം, ഇപ്പോഴത്തെ പരുവത്തില് അങ്ങനെങ്ങാണ് മുറിയടച്ച് വീട്ടിലിരുന്നാൽ അതിനേക്കാളും വലിയ, പുറത്തെ ശബ്ദത്തെക്കാളും വലിയ ശബ്ദം അകത്ത് കേൾക്കും. അകത്തെ ശബ്ദമാണ് പുറത്തെ ശബ്ദത്തെക്കാളും വലിയ ശബ്ദം. ആകുലതയുടെയും ഉത്കണ്ഠയുടെയും ഭാരത്തിന്റെയും ഇല്ലേ? ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്, ഒറ്റയ്ക്കിരിക്കാൻ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ എന്നറിയോ? ഈ അകത്തെ ശബ്ദത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, താങ്ങാൻ പറ്റുന്നില്ല. അതിനേക്കാൾ ഭേദം പുറമെയുള്ള ശബ്ദം തന്നെയാണെന്ന് ആൾക്കാർ പറയുന്നത്. പക്ഷേ കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ കാര്യം റെസ്റ്റാ. എവിടെയാ റെസ്റ്റ്? എവിടെയാ? ഉള്ളിൽ. ഉള്ളിൽ പെരിഫറലിൽ ഒത്തിരി തിരക്കുകൾ ഉണ്ടായിരിക്കാം. പ്രാകാരത്തിൽ അതിനെ കുറിച്ച് പറഞ്ഞു, പ്രാകാരത്തിൽ എന്തുണ്ട്? ഒത്തിരി തിരക്കുണ്ട്, ജോലിയുണ്ട്, പിള്ളേരെ നോട്ടമുണ്ട്, അടുക്കളയിലെ ജോലിയുണ്ട്, ആൾക്കാർ വരുന്നു, പല കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷേ ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ അകത്ത് കർത്താവ് ഉള്ളത് കൊണ്ട് ഒരു ദൈവവൈദ്യന്റെ അകത്ത് ഒരു വലിയ സ്വസ്ഥതയാ. പുറമെയുള്ള ഒരു കാര്യങ്ങൾക്കും അവന്റെ അകമയുള്ള സ്വസ്ഥത എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തകർക്കാനായിട്ട് കഴിയത്തില്ല. ഇതിൽ വേണം നമ്മൾ ജീവിക്കാനായിട്ട്, ഇതിൽ വേണം ജീവിക്കാൻ. ഇതിലേക്ക് അത് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഉണ്ടോ? അത് ഈസ് ഇറ്റ് ദേർ? ഇല്ലെങ്കിൽ കർത്താവിനോട് പറയാം, കർത്താവേ ഈ പുറമെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഒത്തിരി ഡിസ്റ്റേബ് ചെയ്യുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ അകത്ത് കണ്ട് ആ ബന്ധത്തിൽ വളരുവാൻ എന്നെ സഹായിക്കണേ. അങ്ങനെയാണെങ്കിൽ പുറമെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ തകർത്ത് കളയത്തില്ല. സ്വരങ്ങളെ, അകത്ത് ആ സ്വസ്ഥതയുണ്ടോ? ഞാൻ പറയട്ടെ, നമുക്ക് തിരക്കൊത്തിരി ഉണ്ടായിരിക്കാം, പുറമെ ഒത്തിരി പേരെ കാണുന്നു, സംസാരിക്കുന്നു, ഇടപെടുന്നു, ജോലി തിരക്ക്, അതുപോലെ തന്നെ പല പല ഭാരങ്ങളുണ്ടെങ്കിലും അകത്ത് കർത്താവിന്റെ ഉള്ളിൽ വസിക്കുന്നു.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.